السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام، إن الله كان عليكم رقيبا. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. സഹോദരന്മാരെ, സഹോദരിമാരെ, ഹജ്ജ് ആർക്കാണ് നിർബന്ധമാകുന്നത്? അത് നിർബന്ധമായിട്ടും ഹജ്ജ് ചെയ്യാത്ത ആളുകളെക്കുറിച്ചുള്ള വിധി എന്താണ്? ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു ആലു ഇമ്രാനിലെ 97-ാമത്തെ വചനം, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല വമൻ കഫറ ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ. അല്ലാഹുവിന് മനുഷ്യരുടെ മേൽ ബാധ്യതയായി അല്ലാഹുവിന് കിട്ടേണ്ടുന്ന അവകാശം, സാധ്യമാകുന്ന ആളുകൾ അൽ ബൈത്ത്, അതായത് കഅബ ലക്ഷ്യം വെക്കുക എന്നതാണ്. അപ്പോൾ മനുഷ്യർ ചെയ്യേണ്ടുന്ന ഒരു കടമയായി വിശുദ്ധ ഖുർആൻ ഇവിടെ ഹജ്ജ് ചെയ്യുക എന്ന കാര്യം, ഈ ആയത്തിൽ നിന്ന് ഹജ്ജ് എന്ന് മാത്രം പറഞ്ഞിട്ടുള്ള ഹിജ്ജുൽ ബൈത്ത്, അൽ ബൈത്ത് അതായത് കഅബയെ ലക്ഷ്യം വെക്കുക, അത് ഉംറക്കുമാകാം ഹജ്ജിനുമാകാം. തുടർന്നുകൊണ്ട് വമൻ കഫറ, ആരെങ്കിലും കുഫ്ർ പ്രവർത്തിച്ചാൽ, ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, ലോകരിൽ നിന്ന് അല്ലാഹു ധന്യനാണ്. അപ്പോൾ ഈ ഹജ്ജ് നിർവഹിക്കാത്ത ആളുകളിൽ നിന്ന് കുഫ്റിന്റെ ഒരു ഇനം ഉണ്ടാകുന്നു എന്നാണ് ആയത്തിന്റെ അവസാന ഭാഗം സൂചിപ്പിക്കുന്നത്. സൂറത്തുൽ ബഖറയിലെ 196-ാമത്തെ വചനത്തിൽ, വാതിമുൽ ഹജ്ജ വൽ ഉംറതലില്ലാ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും പൂർത്തിയാക്കുക. എന്റെ ബാക്കി ഭാഗം, തടയപ്പെട്ടാൽ എന്ത് ചെയ്യണം അതിന്റെ വിധിയാണ് പറയുന്നത്. നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് മാത്രം സൂചിപ്പിക്കുകയാണ്. സൂറത്തുൽ ബഖറയിലെ തന്നെ 197-ാമത്തെ വചനത്തിൽ തൊട്ടടുത്ത വചനം, അൽ ഹജ്ജു അഷ്ഹുറുൻ മഅലൂമാത്ത് ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ ഫല റഫദ വല ഫുസൂഖ വല ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജ് എന്ന് പറയുന്നത് അറിയപ്പെട്ട ചില മാസങ്ങളാണ്. ആ മാസത്തിൽ ആരെങ്കിലും ഹജ്ജിനെ നിർബന്ധമാക്കിയാൽ പിന്നെ അവനിൽ നിന്ന് തോന്നിവാസമോ തമ്മാടിത്തമോ തർക്കമോ ഹജ്ജിൽ പാടില്ല. ഈ മൂന്ന് ആയത്തുകളിൽ നിന്ന് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആർക്കാണ് ഹജ്ജ് നിർബന്ധമായിട്ടുള്ളത്? മനിസ്തതാ ഇലൈഹി സബീല, കഅബ ലക്ഷ്യം വെച്ചു പോകാൻ സാധിക്കുന്ന ആളുകൾക്ക്. ഒരുപാട് ഹദീസുകളിൽ അർക്കാനുൽ ഇസ്ലാം, അതുപോലെ അർക്കാനുൽ ഈമാൻ, ഇസ്ലാം കാര്യങ്ങൾ ഈമാൻ കാര്യങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന വിഷയങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിലൊരു ഹദീസ് ഇമാം ബുഖാരി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്തത്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ്. ബുനിയൽ ഇസ്ലാമു അല ഹംസിൻ, ഇസ്ലാം അഞ്ച് കാര്യങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദ റസൂലുള്ള, രണ്ട് സാക്ഷ്യവചനങ്ങളാണ് ഒന്നാമത്തേത്. വ ഇഖാമി സ്വലാ, നമസ്കാരം നിലനിർത്തുക. വ ഈതാഇ സകാത്ത്, സകാത്ത് നൽകുക. വൽ ഹജ്ജ്, ഹജ്ജ് നിർവഹിക്കുക. വ സൗമി റമളാൻ, റമളാനിൽ നോമ്പനുഷ്ഠിക്കുക. അർക്കാനുൽ ഇസ്ലാമിന്റെ നാലാമത്തെ കാര്യമായി ഹജ്ജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. ഈ അഞ്ച് കാര്യങ്ങൾ അതിന് ബാധ്യതപ്പെട്ട ആളുകൾ നിർവഹിക്കുമ്പോഴാണ് അയാളുടെ ഇസ്ലാം സ്ഥാപിതമാകുന്നത് എന്നാണ് ഈ ഹദീസിൽ നിന്ന് വിശദീകരണമില്ലാതെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുകളിൽ സൂചിപ്പിച്ച ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇനി പറയാം. ഹജ്ജ് വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത് എന്ന് പറഞ്ഞ ആ ഹിജ്ജുൽ ബൈത്ത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു, മുസ്ലിമായ ഒരാൾ ഹജ്ജ് നിർവഹിക്കണം. ഇവിടെ ഹിജ്ജുൽ ബൈത്തി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ പറഞ്ഞതിൽ ഉംറ പെടുമോ ഇല്ലേ എന്നൊരു ചർച്ച പണ്ഡിതന്മാർക്കിടയിൽ കാണാം. അതായത് ഹജ്ജ് പോലെ ഉംറയും നിർബന്ധമാണോ അല്ലേ. ചില പണ്ഡിതന്മാർ രണ്ടും അതിൽ ഉൾപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ ഹജ്ജ് പോലെ നിർബന്ധമായ കാര്യമല്ല ഉംറ എന്ന് പറയുന്നത്. കാരണം ഹജ്ജിനെക്കുറിച്ച് ഹദീസുകളിൽ ഇസ്ലാം സ്ഥാപിതമാകുന്നത് അഞ്ച് കാര്യങ്ങളിലാണ് എന്ന് പറഞ്ഞ് ഹജ്ജ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഉംറ എണ്ണിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉംറ നിർവഹിക്കാത്ത ഒരാൾ അയാളുടെ ഇസ്ലാം പൊളിഞ്ഞുപോയി എന്ന് പറയാൻ പറ്റുകയില്ല. ഹജ്ജ് ഇസ്ലാമിന്റെ റുക്നാണ്, ഉംറ അത് വാജിബാണ്. രണ്ടിനും രണ്ട് വിധി ആ നിലക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഉംറ അനിവാര്യമായ സംഗതിയല്ല എന്നല്ല, മറിച്ച് ഒന്ന് റുക്നായും ഒന്ന് വാജിബായും. രണ്ടാമത്തെ സംഗതി, മനിസ്തത്വാ ഇലൈഹി സബീല, ആർക്കാണ് ഹജ്ജ് നിർബന്ധമുള്ളത്? കഅബ ലക്ഷ്യം വെച്ച് പോകാൻ സാധിക്കുന്ന ആളുകൾ. അപ്പോ എല്ലാ ഇസ്ലാമിലെ ഏത് ഇബാദത്ത് പരിശോധിച്ചാലും സാധ്യമായ കഴിയുന്ന ആളുകളാണ് ആ കർമ്മം നിർവഹിക്കേണ്ടത്. വത്തഖുല്ലാഹ മസ്തതഅഴ്തും, നിങ്ങൾ സാധിക്കുന്നത്ര അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പറഞ്ഞതിനെക്കുറിച്ച് വേറെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. അള്ളാഹുവിനെ സാധ്യമായത്ര സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ, ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ സാധ്യമായത്ര നിറവേറ്റുക. ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചല്ല, ഒഴിവാക്കാൻ പറഞ്ഞ കാര്യങ്ങൾ വിലക്കുകൾ അത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതുണ്ട്. കൽപ്പിച്ച കാര്യങ്ങൾ സാധ്യമായത്ര ചെയ്താൽ മതി. അത് വേറൊരു വിഷയമാണ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ സാധാരണ പറയില് ഞാൻ പരമാവധി തെറ്റ് ചെയ്യൂല എന്നാണ്. അങ്ങനെ ഒരു പ്രയോഗം തന്നെ ശരിയല്ല. തെറ്റുകൾ പൂർണ്ണമായി ഒഴിവാക്കുക, പരമാവധി കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ പാലിക്കുക, അതാണ് ശരി. അപ്പോൾ ഇവിടെ ഫത്തഖുല്ലാഹ മസ്തതഅഴ്തും, നിങ്ങൾക്ക് സാധ്യമായത്ര അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും സാധ്യമായ അത്ര നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഹജ്ജിനെക്കുറിച്ച് പ്രത്യേകമായി മനിസ്തതാ ഇലൈഹി സബീല, ഹജ്ജിന് സാധ്യമാകുന്ന ആളുകൾ എന്ന് പറയാൻ കാരണം? ഹജ്ജും മറ്റു വിഭാഗത്തുകളെ പോലൊരു വിഭാഗത്താണ്. അതിന് പണ്ഡിതന്മാർ നൽകുന്ന വിശദീകരണം, ഹജ്ജ് എന്ന് പറയുന്നത് ചില കർമ്മങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് അവസാനിക്കുന്ന സംഗതിയല്ല. ഏതാനും ദിവസങ്ങൾ, അഞ്ച് അല്ലെങ്കിൽ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന കർമ്മങ്ങൾ അതിനുണ്ട്. അതിനുവേണ്ട ദീർഘമായ യാത്ര നടത്തേണ്ടതുണ്ട്. അപ്പോൾ കുറെ ദിവസങ്ങളും ആഴ്ചകളും അതിനുവേണ്ടി യാത്ര ചെയ്യേണ്ടി വരും, ചെലവഴിക്കേണ്ടി വരും. അതിലുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിക്കേണ്ടതായും വരും. അപ്പോൾ സാധാരണ ഒരു ഇബാദത്തിൽ നിന്ന് വ്യത്യസ്തമായി അല്പം കൂടി ശ്രമകരമായ ഒരു ഇബാദത്താണ് ഹജ്ജ് എന്നതുകൊണ്ട് എല്ലാറ്റിലും ഇസ്തിത്താഅത്ത് അല്ലെങ്കിൽ ഖുദ്രത്ത് കഴിവ് ശേഷി എന്നത് അനിവാര്യമാണ്. പക്ഷേ ഹജ്ജിൽ അത് അല്പം കൂടി പ്രയാസകരമാണ് എന്നതുകൊണ്ട് ഹജ്ജിനെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി എടുത്തു പറഞ്ഞു എന്നാണ് മനിസ്തതാ ഇലൈഹി സബീല എന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ സാധാരണ നമ്മുടെ നാട്ടിലെ ആളുകൾ ഹജ്ജിന് പോയോ പോകണ്ടേ എന്നൊക്കെ ചോദിക്കും, പറയും, അപ്പം തന്നെ ഓതും. അത് മനിസ്തതാ ഇലൈഹി സബീല എന്നാണല്ലോ, എനിക്ക് അതിന് ആയിട്ടില്ല. അപ്പൊ ഇത് ഹജ്ജിന് മാത്രമുള്ള ഒരു വിഷയമല്ല, ഏത് സംഗതിക്കും ഇസ്തിത്താഅത്ത് കഴിവ് അല്ലെങ്കിൽ സാധ്യത എന്ന ഒന്നുണ്ട്. ഹജ്ജിൽ അത് പ്രത്യേകമായി പറയാൻ കാരണം കൂടുതൽ പ്രയാസങ്ങളും ക്ഷീണവും വിഷമവും ഹജ്ജിനുണ്ട് എന്നതുകൊണ്ടാണ്. ഹജ്ജും ഉംറയും, ഇപ്പൊ നേരത്തെ പറഞ്ഞ ബക്കറയിലെ 196-ാമത്തെ വചനത്തിൽ വാത്തിമുൽ ഹജ്ജ വൽ ഉംറ തലില്ല, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഹജ്ജും ഉംറയും പൂർത്തിയാക്കുക. ഇനി ഹിജ്ജുൽ ബൈത്ത് എന്ന് പറഞ്ഞതിൽ ഉംറ ഉൾപ്പെടുമോ ഇല്ലേ എന്ന വിഷയവും നേരത്തെ നമ്മൾ പറഞ്ഞു. എന്താണ് ഹജ്ജും ഉംറയും തമ്മിൽ വ്യത്യാസം? അതിന്റെ കർമ്മങ്ങളിൽ വ്യത്യാസമുണ്ട്, അതുപോലെ തന്നെ സമയം കാലം എന്നതിൽ വ്യത്യാസമുണ്ട്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം വെക്കുക എന്നാണ്, കഅബ ലക്ഷ്യം വെച്ചു പോവുക. ഉംറ എന്ന വാക്കിനർത്ഥം സന്ദർശനം എന്നാണ്. അപ്പോ കഅബ സന്ദർശിക്കുക, കാരണം ഉംറയുടെ കർമ്മം കഅബയുടെ ചുറ്റുവട്ടത്ത് മാത്രം സഫാ മർവക്കും ഇടയിൽ പരിമിതമായതാണ്. ഹജ്ജിന്റെ കർമ്മങ്ങൾ അതിലപ്പുറം അതിന്റെ മഷായിറുകളിൽ മിന, മുസ്ദലിഫ, അറഫ, അതുപോലെ തന്നെ ജമറാത്ത് എന്നിവകളിൽ നടക്കുന്ന പ്രവർത്തനമാണ്. അപ്പൊ ഇതിന്റെ വാക്ക് അർത്ഥവും അതിന്റെ ആശയവും അതാണ്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുക, ലക്ഷ്യം വെക്കുക. ഉംറ എന്ന് പറഞ്ഞാൽ സന്ദർശിക്കുക. ഇനി ഉംറ മക്കയിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉംറ ചെയ്യൽ നിർബന്ധമാണോ? അങ്ങനെയും ഒരു ചർച്ച പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അപ്പൊ ഉംറ എന്ന് പറഞ്ഞാൽ സന്ദർശനമെന്നാണ്. അപ്പൊ മക്കാരനെ സംബന്ധിച്ചിടത്തോളം പിന്നെ സന്ദർശനത്തിന് ആവശ്യമില്ല, കാരണം അവന്റെ നാടാണ്, അവൻ കഅബ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ ചില ആളുകൾ പറഞ്ഞു, അങ്ങനെ മക്കയിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഉംറ ചെയ്യുക എന്നുള്ളത് നിർബന്ധമല്ല. ഇമാം അഹ്മദ് റഹിമഹുല്ല ഈ അഭിപ്രായം രേഖപ്പെടുത്തിയത് കാണാം. അതുപോലെ രണ്ട് അഭിപ്രായങ്ങളിൽ ശരിയായ അഭിപ്രായമായി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞിട്ടുള്ളതും മക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഉംറ നിർബന്ധമില്ല എന്നാണ്, കാരണം അവിടെ സന്ദർശനം അവനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നില്ല. ഈ രണ്ട് അഭിപ്രായങ്ങളും ഈ അഭിപ്രായത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹം പറയുന്നത് കാണാം, വലാക്കിൻ ഫിൽ ഖൽബി മിൻ ഹാദാ ശൈ ലിഅന്നൽ അസ്ല അന്ന ദലാലാത്തിൽ കിതാബി വസ്സുന്ന അമ്മ. മക്കക്കാരന് ഉംറ നിർബന്ധമില്ല എന്ന അഭിപ്രായമുണ്ടെങ്കിൽ പോലും എന്റെ മനസ്സിൽ അത് അതൊരു എന്തോ ഒരു കാര്യം, ഒരു സംശയം അവിടെയുണ്ട് എന്ന് പറഞ്ഞ എന്താ, പൊതുവായ ഖുർആനിന്റെയും സുന്നത്തിന്റെയും തെളിവുകൾ പരിശോധിക്കുമ്പോൾ അത് പൊതുവായി പറഞ്ഞതാണ്, മക്കക്കാരൻ അതിൽ നിന്ന് ഒഴിവാകുന്നില്ല. അപ്പൊ മക്കക്കാരനും ഉംറ നിർവഹിക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായത്തെയാണ് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീൻ മുൻഗണന നൽകിയിട്ടുള്ളതും തെരഞ്ഞെടുത്തിട്ടുള്ളതും. വേറെ ചില ആളുകൾ വാത്തിമുൽ ഹജ്ജ വൽ ഉംറത്തലില്ല, ഉംറ നിർബന്ധമാണ് എന്നതിന് ഈ ആയത്ത് തെളിവാക്കി. നേരത്തെ പറഞ്ഞ ബക്രയിലെ 196-ാമത്തെ ആയത്ത്, നിങ്ങൾ ഹജ്ജും ഉംറയും അള്ളാഹുവിന് വേണ്ടി പൂർത്തിയാക്കുക. ഈ ആയത്തിൽ നിന്ന് ഉംറ നിർബന്ധമാണ് എന്ന് കിട്ടുകയില്ല. ഇതാണ് ഷെയ്ഖ് ഉസൈമീനെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ഹജ്ജും നിർബന്ധമാണ് എന്നതിന് ഈ ആയത് തെളിവല്ല, അതിന് വേറെ ആയത്തുണ്ട്, ഹദീസുണ്ട്. ഇവിടെ എന്താ, ഹജ്ജും ഉംറയും അള്ളാഹുവിന് വേണ്ടി പൂർത്തിയാക്കുക. അപ്പൊ അത് തുടങ്ങിയാൽ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ വജ്ഹു ഉദ്ദേശിച്ചുകൊണ്ട് അത് പൂർത്തീകരിക്കണം, ഒഴിവാക്കരുത് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. ഇനി ആർക്കൊക്കെയാണ് ഹജ്ജ് നിർബന്ധമാകുന്നത്? ഏതൊരു ഇബാദത്തിനെ പോലെയും ഒന്നാമതായി മുസ്ലിമിനെ സംബന്ധിച്ചിടത്ത്, മുസ്ലിമിനാണ് ഈ കൽപ്പനകളെല്ലാം. മുസ്ലിമല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ഇബാദത്ത് ബാധകമല്ല. അയാൾക്ക് തക്ലീഫില്ല. ഇപ്പൊ മുസ്ലിമായ ഒരാൾ, രണ്ടാമത്തേത് അയാൾ സ്വതന്ത്രനായിരിക്കണം, അടിമയാകാൻ പാടില്ല. സ്വതന്ത്രന്മാരെ സംബന്ധിച്ചിടത്തോളം ചില ഹുക്കുമുകൾ, അടിമകളെ സംബന്ധിച്ചിടത്തോളം ചില ഹുക്കുമുകൾ അവർക്ക് ബാധകമല്ല. ഇപ്പൊ വെള്ളിയാഴ്ച ജുമുഅ മുസ്ലിംകൾക്ക് നിർബന്ധമാണ്. എന്നാൽ അടിമയ്ക്ക് ജുമുഅ നിർബന്ധമില്ല എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. എങ്ങനെയാണെങ്കിൽ അയാൾ പൂർണമായും അടിമത്വത്തിന് വിധേയമാണ്, അയാൾക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ല, യജമാനൻ അതിന് അനുവദിക്കുന്നില്ല എങ്കിൽ. എന്നാൽ യജമാനൻ അനുവദിക്കുന്നുണ്ട് എങ്കിൽ അവിടെ അടിമക്ക് പോകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് തന്നെ ജുമാക്ക് പങ്കെടുക്കൽ അടിമക്ക് നിർബന്ധമാണ്. അപ്പോൾ ഒറ്റയടിക്ക് ഉണ്ട് എന്നോ ഇല്ല എന്നോ പറയാൻ സാധിക്കുകയില്ല. ഇതേപോലെ ഉംറയെ ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളവും അടിമക്ക് അത്തരത്തിലുള്ള ഒരു അടിമത്വം ഇല്ല, അയാൾക്ക് പോകാൻ സാധിക്കും എങ്കിൽ അടിമയും ഹജ്ജ് നിർവഹിക്കണം. ഇനി അതല്ല, അയാൾ പൂർണമായും സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട പരിപൂർണ അടിമത്വത്തിലാണ് എങ്കിൽ അടിമയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് നിർബന്ധമില്ല. മൂന്നാമത്തേത് മുക്കല്ലഫായിരിക്കണം, അതായത് മതത്തിന്റെ കൽപ്പനകൾ ചെയ്യാൻ ബാധ്യസ്ഥനായ ആളായിരിക്കണം. അതാരാ? ഒന്ന്, ഭ്രാന്തനാകരുത്, ബുദ്ധിയുള്ള ആളായിരിക്കണം, വകതിരിവെത്തിയ ബുദ്ധിയുള്ള, പിന്നെ അതുപോലെ അബോധാവസ്ഥയൊന്നുമില്ലാത്ത ആൾക്കാണ് മതത്തിന്റെ നിയമങ്ങൾ ബാധകമാകുന്നത്. അപ്പൊ കുട്ടികളാണെങ്കിലോ, കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് നിർബന്ധമില്ല. പ്രായപൂർത്തി എത്താത്ത കുട്ടികൾ, പ്രായപൂർത്തി എന്ന് പറയുന്നത് കൃത്യമായ ഒരു വയസ്സ് നിർണയിച്ചുകൊണ്ട് പറയാൻ പറ്റുന്ന സംഗതിയല്ല, അതിന് വേറെ ചില അടയാളങ്ങൾ, വയസ്സും അതിൽ ഉൾപ്പെടും, മറ്റ് കാര്യങ്ങൾ പൂർത്തിയായിട്ടില്ലെങ്കിൽ. ഇതൊക്കെ നമസ്കാരവുമായി മറ്റും ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള സംഗതികളായിരിക്കും. എന്നാൽ ബാധ്യസ്ഥനല്ലാത്ത ഒരാൾ ഹജ്ജ് നിർവഹിച്ചാൽ അയാളിൽ നിന്ന് സ്വീകരിക്കപ്പെടുമോ? സ്വീകരിക്കപ്പെടും. ഇപ്പോൾ പ്രായപൂർത്തി എത്താത്ത കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് നിർബന്ധമില്ല. പക്ഷേ കുട്ടി ഹജ്ജ് ചെയ്താലോ? ഹജ്ജ് സഹീഹാണ്. ഉംറ ചെയ്താലോ? അത് സഹീഹാണ്, സ്വീകരിക്കപ്പെടും, കൂലി കിട്ടും. എന്നാൽ കുട്ടിക്കാലത്ത് മാതാപിതാക്കളോടൊപ്പമോ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് ഹജ്ജ് നിർവഹിച്ചിട്ടുള്ള ഒരു കുട്ടി പ്രായപൂർത്തിയെത്തിയതിന് ശേഷം അവന് ഹജ്ജ് ചെയ്യാനുള്ള സാധ്യത അല്ലെങ്കിൽ കഴിവ് ഉണ്ടായാൽ രണ്ടാമതും അവൻ ഹജ്ജ് നിർവഹിക്കേണ്ടതുണ്ട്. കുട്ടിക്കാലത്ത് ചെയ്ത ഹജ്ജ് അവന്റെ ബാധ്യതയിൽ നിന്ന് ഒഴിവാകുന്ന കർമ്മമായി സ്വീകരിക്കപ്പെടും, കണക്കാക്കപ്പെടുകയില്ല. കാരണം എന്താ? പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പാണ് അവൻ ഹജ്ജ് നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രായപൂർത്തിയെത്തിയാൽ അവന് കഴിവുണ്ടെങ്കിൽ വേറെ ഹജ്ജ് നിർവഹിക്കണം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി കുട്ടിയുടെ ഹജ്ജ് അല്ലെങ്കിൽ ഉംറ അത് സ്വീകരിക്കപ്പെടും എന്ന് പറയാൻ കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്ത്രീ ഒരു കുട്ടിയെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് അലി ഹാദ ഹജ്ജുൻ, ഈ കുട്ടിക്ക് ഹജ്ജുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയുണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നഅം വലകി അജ്റുൻ, അതെ, ഈ കുട്ടിക്ക് ഹജ്ജുണ്ട്, അത് കുട്ടിയെക്കൊണ്ട് ആ കർമ്മം ചെയ്യിപ്പിക്കുന്ന നിനക്ക് കൂലിയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മയോട് പറഞ്ഞു. അപ്പോ ഈ ഹദീസിൽ നിന്ന് ചെയ്താൽ കുട്ടിയുടെ കർമ്മം സ്വീകരിക്കപ്പെടും, മാതാവിന് അതിനുള്ള പ്രതിഫലം കിട്ടും, ആരാണോ അയാൾക്ക് അതിന്റെ പ്രതിഫലം കിട്ടും എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഒന്ന് മുസ്ലിമാവുക, രണ്ടാമത്തേത് സ്വാതന്ത്ര്യമുള്ളവനാവുക, മൂന്ന് പ്രായപൂർത്തി എത്തിയവനാവുക, നാലാമത്തേത് കഴിവുള്ളവനാവുക. ഇതും നേരത്തെ ഞാൻ പറഞ്ഞു, ഹജ്ജിന് മാത്രം ബാധകമല്ല, എല്ലാ സംഗതികൾക്കും. ഇപ്പൊ നമസ്കാരത്തിൽ നിന്ന് നമസ്കരിക്കണം, അത് നിർബന്ധമായ കാര്യമാണ്. ആർക്കാ? നിൽക്കാൻ കഴിയുന്ന ആൾക്ക്. റമദാനിൽ നോമ്പ് നോൽക്കണം, ആർക്കാ നിർബന്ധം? നോൽക്കാൻ കഴിയുന്ന ആൾക്ക്. മുസ്ലിം സക്കാത്ത് കൊടുക്കണം, ആർക്കാ നിർബന്ധം? സക്കാത്ത് കൊടുക്കാൻ കഴിയുന്ന ആൾക്ക്. അതേപോലെ തന്നെ ഹജ്ജ് നിർവഹിക്കണം, ആര് നിർവഹിക്കണം? ഹജ്ജിന് പോകാൻ സാധിക്കുന്നവന്. അപ്പൊ ഈ സാധ്യത അല്ലെങ്കിൽ കഴിവ് എന്നത് നാല് തരത്തിൽ അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അതായത് രണ്ട് സംഗതികൾ കൂടിച്ചേർന്നാൽ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാകും, ചിലപ്പോൾ ഒന്ന് മാത്രം മതിയാകും.
ഈ രണ്ടെണ്ണം മനസ്തതാ ഇലൈഹി സബീല, ഇതൊക്കെ ഫിഖീന്റെ ഗ്രന്ഥങ്ങളിൽ വലിയ ചർച്ചയാണ്. ആ സബീൽ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ ശേഷിയാണോ, അതല്ല ശാരീരികമായ ശേഷിയാണോ, അതല്ല രണ്ടും കൂടി ചേർന്നതാണോ? ഇതും ഒറ്റയടിക്ക് സാമ്പത്തികമായ ശേഷി മാത്രമാണ് അല്ലെങ്കിൽ ശാരീരികമായ ശേഷി മാത്രമാണ് എന്ന് പറയാൻ കഴിയുകയില്ല. പണ്ഡിതന്മാരുടെ വിശദീകരണങ്ങളിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നാമത്തെയാൾ, അയ്യക്കൂന ഖനിയൻ ഖാദിറൻ ബിബദനഹി, ഒരാൾ ശാരീരികമായും സാമ്പത്തികമായും കഴിവുള്ള ആളാണ്. രണ്ടുണ്ടാവും, പൈസയുണ്ട്, ശരീരം കൊണ്ട് ആരോഗ്യമുണ്ട്, പോകാനുള്ള പോകാനും ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യാനുമുള്ള ശാരീരികമായ കഴിവുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം യാതൊരു തർക്കവുമില്ല, അയാൾ പോകേണ്ടത് അനിവാര്യമാണ്. പോകാനുള്ള ചെലവും ചെലവെന്താന്നുള്ളത് ശേഷം പറയാം. പണമുണ്ട്, ആരോഗ്യമുണ്ട്. ഇനി രണ്ടാമത്തെയാൾ, അയ്യക്കൂന ഖാദിറൻ ബിബദനിഹി ദൂനമാലിഹി, ഒരാൾക്ക് ശാരീരികമായ കഴിവുണ്ട്, സാമ്പത്തികമായി അയാൾക്ക് കഴിവില്ല. അങ്ങനെയുള്ള ആളും ഹജ്ജ് ചെയ്യേണ്ടതുണ്ട്. പറയണ ശരിക്കും മനസ്സിലാക്കണം, ശാരീരികമായ ശേഷിയുണ്ട് എന്തില്ല, പൈസ അല്ല. അയാൾ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണോ? ആണ്. എപ്പോഴും ഒന്നുകിൽ അയാൾ മക്കയിലോ മക്കയുടെ പരിസരത്തോ വലിയ സാമ്പത്തിക ചെലവില്ലാതെ പോകാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ, ഇപ്പൊ മക്കാരൻ എന്തിനാ പൈസ, ഒന്ന് യാത്ര ചെയ്യണ്ട, വേറെ പ്രത്യേകിച്ച് ചെലവൊന്നുമില്ല, സാധാരണ വേണ്ട നാട്ടിൽ ചെലവാകുന്ന ഭക്ഷണത്തിന്റെയും മറ്റും ചെലവ് മാത്രമേ മക്കയിലോ മക്കയുടെ പരിസര പ്രദേശങ്ങളിലോ ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ. അപ്പൊ അവൻ ഹജ്ജ് നിർബന്ധമാകാൻ അവൻ പൈസക്കാരനാകണം എന്നില്ല, മറിച്ച് പോകാനുള്ള ശാരീരികമായ ശേഷിയുണ്ടായാൽ തന്നെ അവൻ ഹജ്ജ് ചെയ്യൽ നിർബന്ധമായി തീരും. ഇനി മക്കാരനല്ലാത്ത പുറത്തുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആരോഗ്യമുണ്ട്, അപ്പോ ഒന്നുകിൽ അവനോട് പറയുന്നു അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നു, ഞാൻ നിങ്ങളുടെ കൂടെ പോരട്ടെ, എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല, നിങ്ങൾക്ക് വേണ്ട ഖിദ്മത്തുകൾ സേവനങ്ങൾ ഞാൻ ചെയ്തു തരാം. അപ്പോ ഹജ്ജ് വോളണ്ടിയർമാരും മറ്റുമായി പോകുന്ന ആളുകൾ ചെലവ് ആര് വഹിക്കും? കൊണ്ടുപോകുന്ന ആള് വഹിക്കും. അപ്പോ എനിക്ക് ശാരീരികമായ ശേഷിയുണ്ട്, നിങ്ങൾക്ക് ഞാൻ വേണ്ട സേവനങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം, അതിന് എന്റെ ചെലവ് നിങ്ങൾ വഹിക്കണം എന്നൊരാള് ഏറ്റാൽ എന്ത് ചെയ്യാന് പോകൽ നിർബന്ധമായി. കാരണം എന്താ, ശാരീരികമായ ശേഷി അവനുണ്ട്, പിന്നെയോ സാമ്പത്തികമായ ശേഷി മറ്റൊരാളിൽ നിന്ന് കിട്ടി, അത് അവന്റെ അധ്വാനത്തിന്റെ കൂലിയാണ്. അപ്പൊ മക്കാരനായിരുന്നാലും മക്കൾക്ക് പുറത്തുള്ള ആളുകളാണെങ്കിലും ഈ പറഞ്ഞ സാഹചര്യത്തിൽ അവന് സ്വന്തമായി സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ പോലും ഹജ്ജ് നിർവഹിക്കൽ നിർബന്ധമായി മാറുന്നു. മൂന്നാമത്തേത്, അയ്യക്കൂന ഖാദിറൻ ബി മാലിഹി ആജിസൻ ബി ബദനിഹി, മൂന്നാമത്തെ അവസ്ഥ, ഒരാൾക്ക് സാമ്പത്തികമായ ശേഷിയുണ്ട്, രണ്ടാമത്തേന്റെ നേരെ വിപരീതം, സാമ്പത്തികമായ ശേഷിയുണ്ട് പക്ഷെ എന്തിനു ശേഷിയില്ല, ശാരീരികമായ ശേഷിയില്ല, ആരോഗ്യമല്ല, വാഹനത്തിൽ കയറാൻ കഴിയില്ല, യാത്ര പ്രയാസമാണ്, അതുപോലെ തന്നെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല, അവിടെ ചെന്നാൽ തിക്കും തിരക്കും കൊണ്ട് ഹജ്ജിന്റെ കർമ്മങ്ങൾ നിർവഹിക്കാനും സാധ്യമല്ല, അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ കയ്യിൽ പൈസ ഉണ്ട്. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞ രണ്ടെണ്ണത്തിൽ ഒന്നേ ഉള്ളൂ, സമ്പത്തുണ്ട് എന്തില്ല, ശാരീരികമായ ശേഷിയില്ല. ഇയാൾ ഹജ്ജിന് പോകേണ്ടതുണ്ടോ? പോകണം. എങ്ങനെ? അയാൾ പകരം ഒരാളെ പറഞ്ഞയക്കണം. ഇയാൾക്ക് ശേഷിയുണ്ട്, അല്ല ശേഷിയില്ല, പൈസ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, ഒരാള് ഹജ്ജിന് പോകാനുള്ള പൈസ മറ്റൊരാൾക്ക് കൊടുക്കുക. അങ്ങനെ പോകുന്ന ആൾ നേരത്തെ ഹജ്ജ് നിർവഹിച്ച ആളായിരിക്കണം. അയാളുടെ ബാധ്യത ആള് വീട്ടിയിട്ടുണ്ട്. രണ്ടാമത് പോകുമ്പോ അയാൾക്കൊരു സുന്നത്തിന്റെ ഹജ്ജ് കിട്ടും. അപ്പോ അധ്വാനം അയാൾ നടത്തുന്നു, ചെലവ് ഈ ആരോഗ്യമില്ലാത്ത പൈസക്കാരൻ നിർവഹിക്കുന്നു. അപ്പോ ശാരീരികമായ ശേഷിയില്ലെങ്കിലും സാമ്പത്തികമായ ശേഷിയുള്ള ഒരാൾ ഹജ്ജ് നിർവഹിക്കൽ നിർബന്ധമായി മാറുന്നു, പകരം പോകാൻ ഒരാളെ കിട്ടുമെങ്കിൽ. ചിലപ്പോ ഒന്നും കൊടുക്കാതെ, ഏത് അയാൾക്കുള്ള ചെലവിന് പൈസ മാത്രം കൊടുത്താൽ മതിയാവും. ഇനി അതല്ല, അയാൾ ഇവിടെ അധ്വാനിച്ച് ജീവിക്കുന്ന ഒരാളാണ്, അപ്പൊ ഹജ്ജിന് പോയാൽ ഇയാളുടെ കുടുംബം പട്ടിണിയാകും, അപ്പൊ അയാളുടെ കുടുംബത്തിന് കൂടിയുള്ള ചെലവ് കൊടുക്കേണ്ടി വരും, അതും കൊടുക്കാൻ ഒരാളുടെ പക്കലുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരാളെ പറഞ്ഞയക്കണം. പറഞ്ഞില്ലേ? അപ്പോ ശാരീരികമായ ശേഷിയുള്ള ആൾക്ക് ഹജ്ജ് നിർബന്ധമാകുന്നത് പോലെ തന്നെ സാമ്പത്തികമായി മാത്രം ശേഷിയുള്ള ആളും ഹജ്ജ് നിർവഹിക്കൽ ഇത്തരം സന്ദർഭത്തിൽ നിർബന്ധമായി മാറും. ഇനി നാലാമത്തേത് ആരാ? ഒന്നുമില്ലാത്തവൻ. ആദ്യം പറഞ്ഞത് സമ്പത്തുണ്ട്, ശേഷിയൊക്കെ ശാരീരികമായി കഴിവുണ്ട്. രണ്ടാമത് പറഞ്ഞ ആൾക്ക് ശാരീരികമായ ശേഷിയുണ്ട്, സമ്പത്തില്ല. മൂന്നാമത് പറഞ്ഞ ആൾക്ക് സമ്പത്തുണ്ട്, ശാരീരികമായ ശേഷിയില്ല. നാലാമത്തെ ആൾക്ക് സമ്പത്തുമില്ല, ശാരീരികമായ ശേഷിയുമില്ല. അവൻ പോകേണ്ടതില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? ആർക്കാണ് ഹജ്ജ് നിർബന്ധമില്ലാത്തത്? ഇത് രണ്ടുമില്ലാത്തവൻ. അങ്ങനെയുള്ള ആളുകൾ ആലോചിക്കേണ്ടതില്ല. എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. അല്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം എന്തായി തീരുന്നു? ഹജ്ജ് ചെയ്യൽ നിർബന്ധമായി മാറുന്നു. ഈ പറഞ്ഞ ശാരീരികമായ ശേഷിയില്ലാത്ത എന്നാൽ സാമ്പത്തികമായി ശേഷിയുള്ള ഒരാൾ ഹജ്ജ് നിർവഹിക്കണം എന്നതിനുള്ള തെളിവെന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ പിന്നിൽ ഫളൽ ഇബ്നു അബ്ബാസ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പുത്രൻ ഇരിക്കുന്നുണ്ട്. അങ്ങനെ വാഹനപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഖസ്അം ഗോത്രക്കാരിയായ ഒരു പെണ്ണ് നബിയോട് ചോദിച്ചു, അതിനിടയ്ക്ക് വേറെ വിഷയം വരുന്നുണ്ട്, അതിപ്പോ നമ്മളെ വിഷയത്തിൽ ബന്ധപ്പെട്ടതല്ല. എന്താണ് ചോദ്യം? ഇന്ന ഫരീദത്തുല്ലാഹി അലാ ഇബാദിഹി ഫിൽ ഹജ്ജ് അദ്രകത് അബി ശൈഖൻ കബീറാൻ. ഒരു പെണ്ണ് നബിനോട് ചോദിക്കാൻ, ഇസ്ലാമിൽ നിർബന്ധമായ ഹജ്ജ് എന്റെ പിതാവിന് നിർബന്ധമായി തീർന്നിരിക്കുന്നു, പക്ഷെ പിതാവ് ആരാണ്? ശൈഖൻ കബീറൻ, പ്രായമെത്തിയ ഒരാളാണ്. ലാ യസ്ബുതു അല റാഹില, വാഹനപ്പുറത്ത് ഉറച്ചിരിക്കാൻ അയാൾക്ക് സാധിക്കുകയില്ല. ഇത് നമ്മളെ വാഹനമല്ല പറയുന്നത്, ഒന്നുകിൽ കുതിര, കഴുത, ഒട്ടകം, ഇതിന്റെ പുറത്തിരുന്നാൽ കൂടാരൊന്നുമില്ലെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട്, അത് ചെരിയും ഇളകും, അതിനനുസരിച്ച് അതിന്റെ മുകളിൽ ഇരിക്കണം, അത് പ്രായം ചെന്ന ആൾക്ക് സാധിക്കുകയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു മൃഗത്തിന്റെ പുറത്തിരുന്ന് യാത്ര ചെയ്യാൻ സാധ്യമല്ലാത്ത നിലയിൽ എന്റെ പിതാവിന് ഹജ്ജ് നിർബന്ധമായിരിക്കുന്നു. ഇവിടെ എന്താണുള്ളത്? ഇയാൾക്ക് ശാരീരികമായ ശേഷിയില്ല, അതുകൊണ്ട് എന്റെ വാപ്പ ഹജ്ജിന് പോകേണ്ടതില്ല എന്ന് നബി പറഞ്ഞോ? ഇല്ല. പെണ്ണിന്റെ ചോദ്യം തന്നെ അതാ, വാപ്പക്ക് വാഹനപ്പുറത്തിരിക്കാൻ കഴിയില്ല, പക്ഷേ ഹജ്ജിന്റെ ബാധ്യത എന്റെ പിതാവിനെ പിടികൂടിയിട്ടുണ്ട്. അദ്റക്കത് അബി ശൈഖൻ കബീറൻ, ഹജ്ജിന്റെ ബാധ്യത എന്റെ വാപ്പക്ക് എത്തിയിരിക്കുന്നു. അപ്പൊ ശാരീരികമായ ശേഷിയില്ലെങ്കിലും സാമ്പത്തികമായ ശേഷിയുണ്ടെങ്കിൽ എന്തായിത്തീരും? ഹജ്ജ് ബാധ്യതയുണ്ട് എന്ന് ഈ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു. ഈ പെണ്ണ് ചോദിച്ചു, അപ്പൊ അഹുജ്ജു അൻഹു, ബാപ്പക്ക് പകരം ഞാൻ ഹജ്ജ് നിർവഹിക്കട്ടെയോ? കാലനാം, അതെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. ഈ സംഭവം വദാലിക ഫീ ഹജ്ജത്തുൽ വദാ, ഹജ്ജത്തുൽ വദായിലാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോ ശേഷിയുണ്ടാവുക എന്ന് പറഞ്ഞതിന്റെ നാല് അവസ്ഥകളും നമ്മളിവിടെ മനസ്സിലാക്കുകയുണ്ടായി. ഇനി ഒരാൾ ജീവിതത്തിൽ എത്ര തവണ ഹജ്ജ് നിർവഹിക്കേണ്ടതുണ്ട്? ഒരൊറ്റ തവണയെ നിർവഹിക്കൽ ബാധ്യതയുള്ളൂ. അതിൽ കൂടുതൽ കഴിയുന്ന ആളുകൾക്ക് നിർവഹിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹജ്ജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സഹാബികൾ ചോദിച്ചു, അഫി കുല്ലി ആമിൻ, ഹജ്ജ് നിർബന്ധമാണ് എന്ന് പറഞ്ഞപ്പോ എല്ലാ വർഷത്തിലുമുണ്ടോ, കൊല്ലം കൊല്ലം ഹജ്ജ് നിർവഹിക്കേണ്ടതുണ്ടോ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, അൽ ഹജ്ജു മറ, ഹജ്ജ് ആയുസിൽ ഒരു വട്ടം നിർവഹിച്ചാൽ മതി. ഫമാ സാദ ഫഹുവ തത്വ, അതിലധികം ആരെങ്കിലും വർദ്ധിപ്പിക്കുന്നുവെങ്കിൽ അത് ഐച്ഛികമാണ്. ഇമാം അഹമ്മദ് തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയ ഹദീസ്. അപ്പോ ഒരിക്കൽ മാത്രമേ ഹജ്ജ് നിർവഹിക്കൽ നിർബന്ധമുള്ളൂ. എന്നാൽ കൂടുതൽ തവണ പോകാൻ പറ്റുമോ? ഇന്നിപ്പോ ചില ആൾക്കാർ അതിനെ നിരുത്സാഹപ്പെടുത്തുന്നത് കാണാൻ പറ്റും. ഈ പൈസക്ക് വീടുണ്ടാക്കി കൊടുത്തൂടെ, രോഗിനെ സഹായിച്ചൂടെ, പെണ്ണിനെ കെട്ടിക്കാൻ പൈസ പൊന്ന് വാങ്ങിക്കൊടുത്തൂടെ, അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അതൊന്നും ഒരിക്കലും എന്തിന്റെ സ്ഥാനത്ത് എത്തൂല, ഹജ്ജിന് പകരമാവുകയില്ല. അപ്പൊ ഒന്നിൽ കൂടുതൽ ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് നിർവഹിക്കാം, നിരുത്സാഹപ്പെടുത്തേണ്ടതല്ല. എല്ലാ വർഷവും ചെയ്യണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് വിശ്വാസികൾക്ക് പ്രയാസമാകുമായിരുന്നു, മാത്രമല്ല അവിടെയും പ്രയാസമാവും. ഇപ്പം തന്നെ തിരക്കാണ്, എല്ലാ കൊല്ലവും എല്ലാവരും ഹജ്ജിന് പോകണമെങ്കിൽ നിർവഹിക്കാൻ കഴിയില്ല. ആളുകളെ കൊള്ളാത്ത അവസ്ഥയിൽ അറഫയും മിനയും മുസ്ദലിഫയും ഒക്കെ ഞെരുക്കും ഞെരുങ്ങും. ഇനി ഹജ്ജ് നിർവഹിക്കൽ എപ്പോഴാണ് ബാധ്യത എത്തിയാൽ അയാൾ ഉടനെ നിർവഹിക്കേണ്ടതുണ്ടോ ഇല്ലേ? ഇവിടുത്തെ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാ. ഹജ്ജ് ബാധ്യത എത്തിയ ഒരാൾ അത് ഉടനെ നിർവഹിക്കേണ്ടതുണ്ടോ? നമ്മളെ നാട്ടിലെ സ്ഥിതി എന്താ? നമ്മളെ നാട്ടിൽ നിന്നല്ല, പൊതുവെ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഒക്കെ നോക്കിയാൽ ഒരു 60-70 ഒക്കെ വയസ്സ് പിന്നിട്ട് എല്ലാ മസിൽ പവറും നഷ്ടപ്പെട്ടതിന് ശേഷമാണ് എന്തിനു പോവുക? ഹജ്ജിന് പോവുക. അപ്പൊ ആ സമയത്തേക്ക് നീക്കി വെക്കലാണ്, എനിക്ക് ഉരുത്തക്കെടുന്നൊന്നും വകുപ്പില്ല, ഏതാണ്ടൊക്കെ എല്ലാം ചെയ്യിച്ചു, അപ്പൊ ഇന്നൊന്ന് പോയി നന്നായി വരാം. അല്ലെങ്കിൽ അതുവരെ വേറെന്തെങ്കിലും കാരണം പറയും, കുട്ടിനെ കെട്ടിച്ചിട്ടില്ല, വീട് മുകളിലൊക്കെ ഒരു തട്ടുകൂടി എടുക്കാനുണ്ട്, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങാനുണ്ട്, അതുണ്ട് ഇതുണ്ട്, അങ്ങനെ പലതും പറയും. പല കാരണങ്ങൾ പറഞ്ഞ് ഹജ്ജ് നിർബന്ധമായ ഒരാൾ, നിർബന്ധമായെന്നാൽ നേരത്തെ പറഞ്ഞ മൂന്നവസ്ഥയിൽ ഏതെങ്കിലും ഒരു നിലക്ക് ഹജ്ജിന് പോകാൻ ബാധ്യതപ്പെട്ട ഒരാൾ, അയാൾ അത് ഉടനെ നിർവഹിക്കണമോ അതല്ല വയസ്സിന്റെ അങ്ങേയറ്റമെത്തുന്നതുവരെ പിന്തിപ്പിക്കാൻ അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ടോ? ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ കാണാൻ സാധിക്കും. എന്നാൽ ബാധ്യതയെത്തിയ ഒരാൾ, അയാളുടെ പ്രായം നോക്കേണ്ടതില്ല, ചെറുപ്പക്കാരനായിരുന്നാലും മധ്യവയസ്കനായിരുന്നാലും, ഒരാൾക്ക് എപ്പോഴാണോ ഹജ്ജ് നിർബന്ധമായി തീരുന്നത് ഉടനെ അയാൾ അത് നിർവഹിക്കേണ്ടതുണ്ട്. ഇതാണ് രണ്ടഭിപ്രായങ്ങളിൽ ഏറ്റവും ശരിയായ അഭിപ്രായമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള തെളിവെന്താ? ഇത് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീന്റെ അഷ്റഹുൽ മുംതിയിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത്. നേരത്തെ നമ്മൾ വായിച്ച സൂറത്ത് ആലെ ഇമ്രാനിലെ 97-ാമത്തെ വചനം, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന് മനുഷ്യൻ നിർവഹിക്കേണ്ടുന്ന ഒരു കടമയാണ്, മനുഷ്യന്റെ ബാധ്യതയാണ് ഹജ്ജ് നിർവഹിക്കുക എന്ന് പറയുന്നത്. അത് അപ്പോ ഇത് എപ്പോഴെത്തുന്നുവോ അപ്പോൾ നിർവഹിക്കണം. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, അയ്യുഹന്നാസ് ഇന്ന അല്ലാഹ കതബ അലൈക്കുമുൽ ഹജ്ജ ഫഹുജ്ജു, അള്ളാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് നിർവഹിക്കണം. അപ്പൊ എന്താ, നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു, അതിനാൽ നിങ്ങൾ ഹജ്ജ് നിർവഹിക്കുക. അത് നിങ്ങൾക്ക് സൌകര്യമുള്ളയിടത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. മൂന്നാമത്തേത് മറ്റൊരു ഹദീസിൽ ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസ് നമുക്ക് കാണാം, മൻ അറാദ അൻ യഹുജ്ജ ഫലിയതഅജ്ജൽ, ആരെങ്കിലും ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അവൻ ധൃതി കാണിക്കട്ടെ, ഫൈനഹു ഖദ് തലില്ലുല്ലല്ല, ചിലപ്പോൾ അവന്റെ മൃഗം വഴിതെറ്റിപ്പോകാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം മൃഗം വഴിതെറ്റുക എന്ന് പറഞ്ഞത് നമുക്ക് അത്തരം മൃഗത്തിന്റെ പുറത്തല്ല നമ്മൾ പോകുന്നത്, ഒരുപക്ഷെ വാഹനത്തിന് പോകാൻ പറ്റാത്ത, വിമാന സർവീസ് നിർത്തലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വിസ നിഷേധിക്കപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായേക്കാം. വയമ്രദുൽ മരീൻ, അല്ലെങ്കിൽ ഒരാൾ രോഗിയായേക്കാം. വതകൂനുൽ ഹാജ, അല്ലെങ്കിൽ മറ്റു വല്ല ആവശ്യങ്ങളും ഉണ്ടായേക്കാം. ഇപ്പോൾ ഒരാൾക്ക് പോകാനുള്ള കഴിവുണ്ട്, പക്ഷെ അയാൾ നീട്ടിവെക്കുക, നീട്ടിവെച്ചാൽ ഒരുപക്ഷെ യാത്ര തടസ്സപ്പെട്ടേക്കാം, ആരോഗ്യം പോയി, രോഗിയായേക്കാം, ഇപ്പോഴില്ലാത്ത ഒരാവശ്യം പിന്നീടുണ്ടായേക്കാം. ഇതൊന്നും ഉണ്ടാവുകയില്ല എന്ന് ആർക്കാ പറയാൻ പറ്റുക? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പോകാനുള്ള സാധ്യത ഒരാൾക്ക് വന്നാൽ അതിനെ നീട്ടിവെക്കാതെ വലിയ താജ്ജൽ അവൻ ധൃതിപ്പെടണം, എത്രയും പെട്ടെന്ന് ആ ബാധ്യതയിൽ നിന്ന് അവൻ ഒഴിവാകണം. നാലാമതായി ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീൻ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫസ്തബിഖുൽ ഖൈറാത്, സൂറത്തുൽ ബഖറ 148-ാമത്തെ ആയത്ത്, നിങ്ങൾ ഖൈറാത്ത് കൊണ്ട് നന്മകളിൽ മുന്നേറണം എന്ന് അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഹജ്ജ് എന്ന് പറയുന്നത് എന്താണ്? ഖൈറാത്തിൽപ്പെട്ട, നല്ല കാര്യങ്ങളിൽപ്പെട്ട ഒരു വിഷയമാണ്. അത് എപ്പോൾ ബാധ്യതയാകുന്നുവോ ആ സമയത്ത് അതുമായി മുന്നേറുക, ധൃതി കാണിക്കുക. അപ്പോ ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടനെ അത് നിർവഹിക്കണം എന്നാണ്. അപ്പൊ ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ പല നിലക്കും സാമ്പത്തികമായ കഴിവും ആരോഗ്യവും രണ്ടുമുള്ള ആളുകൾ പോകാത്തവരായി, അല്ലെങ്കിൽ അതിനെ വയസ്സാകാൻ കാത്തുനിൽക്കുന്നവരാണ് ഏറെ പേരും. അപ്പൊ അത് നല്ല കാര്യമാണോ അതല്ല, കുറ്റകരമായ കാര്യമാണോ എന്നുള്ളത് ഓരോരുത്തരും വിലയിരുത്തുക. ഇനി രണ്ടാമത്തെ അഭിപ്രായം, രണ്ടാമത്തെ അഭിപ്രായം എന്താ? അത് പിന്തിപ്പിക്കാം. ഏതുപോലെ? അതിനവർ തെളിവ് പറയുന്നത് നമസ്കാരത്തോട് ഖിയാസാക്കുക എന്നതാണ്. നമസ്കാരം ഇപ്പൊ ളുഹ്റിന് സമയമായാൽ അയാൾക്ക് ഉടനെ നമസ്കരിക്കാം, പിന്നെ വേണമെങ്കിൽ നീട്ടിവെക്കാം. ഏതുവരെ? അസർ വരെ നീട്ടിവെക്കാം. അപ്പൊ അതിന്റെ സമയം അത്ര വിശാലമാണ്. ളുഹ്ർ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞതാണ്. ഓരോ വക്തും അതിന് അല്പം വിശാലമായ സമയമുണ്ട്, ചിലത് ദീർഘമായ സമയമുണ്ട്. അപ്പോ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ അവസാന സമയത്തിന് മുമ്പ് അയാൾ നമസ്കരിച്ചാൽ മതി. ഇതേപോലെയാണ് ഹജ്ജും. ഹജ്ജ് ഒരാൾക്ക് ബാധ്യതയായി കഴിഞ്ഞാൽ ഉടനെ നിർവഹിക്കണമെന്നില്ല. ഏതുവരെയാകാം? മരിക്കുന്നതിന്റെ മുമ്പ് എപ്പോഴെങ്കിലും നിർവഹിച്ചാൽ മതി. പക്ഷേ നമസ്കാരം പോലെ ആണോ ഇത്? അതിനെ പണ്ഡിത് ഞാൻ ആദ്യം പറഞ്ഞ അഭിപ്രായക്കാരത്തിനെ എതിർത്തത് കാണാം. നമസ്കാരത്തിന്റെ സമയം എന്ന് പറയുന്നത് ഒരു ചുരുങ്ങിയ സമയമാണ്. എന്നാൽ ബാധ്യതയെത്തിയ ഒരാൾ മരണം വരെ സമയമുണ്ട് എന്ന് പറഞ്ഞാൽ അത് കണക്കാക്കാൻ പറ്റാത്ത വിശാലമായ സമയമാണ്. ചിലപ്പോൾ അത് പെട്ടെന്ന് അവസാനിക്കും. എന്റെ മരണം എപ്പോൾ സംഭവിക്കും, അടുത്ത കൊല്ലം ജീവിച്ചിരിപ്പുണ്ടാകുമോ എന്ന് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഈ ഖിയാസ് ശരിയല്ല എന്ന് ഉടനെ നിർവഹിക്കണം എന്ന അഭിപ്രായം പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. രണ്ടാമതായി അവർ പറയുന്ന ന്യായം, ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടത് ഹിജ്റ ആറാം വർഷത്തിലാണ്. അതിനു മുമ്പ് ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അതിനുള്ള മറുപടി എന്താണ്? ഹജ്ജ് എന്ന് മാത്രമല്ല മറ്റു പല കർമ്മങ്ങളും ഘട്ടംഘട്ടമായാണ് ഇസ്ലാമിൽ നടപ്പിലാക്കപ്പെട്ടത്. ഇവിടെ ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം ആറാമത്തെ വർഷം നിർബന്ധമാക്കപ്പെട്ടു എന്ന് പറയുന്നത് ശരിയല്ല. ഷെയ്ഖ് ഉസൈമീൻ പറയാൻ ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടത് ഒമ്പതാം വർഷമാണ്, അതായത് മക്കം ഫത്ഹിന് ശേഷം. മക്കം ഫത്ഹിന്റെ മുമ്പ്, ഹിജ്റ എട്ടിന് മുമ്പ് ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടിട്ടില്ല. അതിനുശേഷം ഒമ്പതാം വർഷമാണ് ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടത്. ആ വർഷം എന്ത് ചെയ്തു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംഘത്തെ അയച്ചു. അങ്ങനെ കാത്തുനിൽക്കാൻ അല്ലെങ്കിൽ ഹജ്ജ് പിന്തിപ്പിക്കപ്പെടാൻ കാരണം എന്താണ്? അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇസ്ലാമിന്റെ 23 വർഷക്കാലത്തിനിടയിൽ 13, 8 21 വർഷം കഴിഞ്ഞാണ് ഹജ്ജ് നിർബന്ധമാക്കപ്പെട്ടത്. അതുകൊണ്ടും ഹാജിക്ക്, ഹജ്ജ് നിർബന്ധമായ ഒരാൾക്ക് അയാളുടെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഹജ്ജ് നിർവഹിച്ചാൽ മതി എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? അവിടെ ഹജ്ജ് നിർബന്ധമായ അതേ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? പിന്തിപ്പിക്കാതെ ആരെ പറഞ്ഞയച്ചു? സഹാബത്തിനെ പറഞ്ഞയച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അതിന്റെ അമീറായും നിശ്ചയിക്കുകയുണ്ടായി. അപ്പൊ സമയമെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പിന്തിപ്പിച്ചിട്ടില്ല. മാത്രവുമല്ല, വാത്തിമുൽ ഹജ്ജ വൽ ഉംറത്തലില്ല എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു, അത് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ് എന്നതിനല്ല. ഹജ്ജ് നിങ്ങൾ ചെയ്യുമ്പോൾ ഹജ്ജും ഉംറയും പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നതിനാണ് ആ ആയത്ത് തെളിവാവുക. എന്നാൽ ഹജ്ജ് നിർവഹിക്കണം എന്നതിനുള്ള തെളിവ് അതിന്റെ മുമ്പ് നമ്മൾ സൂറത്ത് ആലി ഇമ്രാനിലും മറ്റും അതുപോലെ തന്നെ ബക്കറയിലെ തൊട്ടടുത്ത വചനവും ഇതാണ് ഹജ്ജ് നിർബന്ധമാണ് എന്നതിനുള്ള തെളിവ്. മൂന്നാമത്തെ ന്യായമായി ആളുകൾ പറയാറുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് നിർബന്ധമായ ഉടനെ ഹജ്ജ് നിർവഹിച്ചില്ല. എപ്പോഴാണ് നിർബന്ധമായത്? ഒരഭിപ്രായം പറഞ്ഞു ആറാമത്തെ വർഷമാണ്, അത് ശരിയല്ല. എപ്പോഴ്? ഒമ്പതാമത്തെ വർഷമാണ് ഹജ്ജ് നിർബന്ധമായത്. പക്ഷെ ഒമ്പതാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന് പോയോ? പോയിന്നല്ലെന്ന് പറഞ്ഞ് പോയില്ല. അപ്പോ ഉടനെ ചെയ്യൽ നിർബന്ധമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം? അക്കൊല്ലം തന്നെ പോണം. നബി പോകാതെ ആരെ അയച്ചു? സഹാബികളെയും അബൂ സിദ്ദീഖിനെയും അയച്ചു. അപ്പൊ ഉടനെ നിർബന്ധമാണെങ്കിൽ നബിയല്ലേ ആദ്യം നടപ്പിലാക്കേണ്ടത്? അപ്പൊ നബി പിറ്റത്തെ വർഷമല്ലേ പോയത്? അതുകൊണ്ട് പിന്തിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഇതാണ് മൂന്നാമത്തെ ന്യായം. ഈ ന്യായത്തെയും ആദ്യം പറഞ്ഞ അഭിപ്രായമുള്ള പണ്ഡിതന്മാർ എതിർത്തത് കാണാൻ സാധിക്കും. അതെന്താ? ഒന്നാമത്തെ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒമ്പതാമത്തെ വർഷം ഹജ്ജിന് പോകാതിരിക്കാൻ കാരണം ആ വർഷം മക്കം പത്തതിനു ശേഷമുള്ള വർഷമാണ്. മുസ്ലിങ്ങൾക്ക് മക്ക കീഴ്പ്പെട്ടു. മക്കയും മദീനയും മുസ്ലിങ്ങൾക്ക് കീഴിലായി. അതിനുള്ളിലുള്ളവരും പുറത്തുള്ളവരുമായ ഒരുപാട് ആളുകൾ സംഘങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും മുസ്ലിങ്ങളാകാനും പഠിക്കാനും വേണ്ടി നബിയുടെ അടുക്കൽ വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ആ വർഷം ആമുൽ വുഫൂദ് നിവേദക സംഘങ്ങളുടെ അല്ലെങ്കിൽ ദൗത്യ സംഘങ്ങളുടെ വർഷം എന്ന് അറിയപ്പെട്ടത്. അപ്പൊ ഈ ആളുകളെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവരെ ഇസ്ലാം പഠിപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു വലിയ ബാധ്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നു. ഒരു കാരണം. രണ്ടാമത്തേത്, ഹിജ്റ ഒമ്പതാമത്തെ വർഷം ഹജ്ജ് നിർബന്ധമാക്കി. അബൂ സിദ്ദീഖിന്റെ നേതൃത്വത്തിൽ സഹാബത്ത് ഹജ്ജിന് പോയി. ആ വർഷവും മുശ്രിക്കുകൾ ഹജ്ജിന് വരാൻ സാധ്യതയുണ്ട് എന്ന് നബിക്കറിയാം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ പഠിപ്പിക്കുന്ന ഹജ്ജ് അത് പൂർണമായും ശിർക്കിൽ നിന്ന് മുക്തമായ ശിർക്കിന്റെയോ ശിർക്കിന്റെ ആളുകളുടെയോ കലർപ്പോ സാന്നിധ്യമോ ഇല്ലാത്ത ഒരു ഹജ്ജായിരിക്കണം എന്ന് നബി തീരുമാനിച്ചു. കാരണം ഹജ്ജ് തന്നെ എന്താ തൗഹീദാ. അപ്പൊ അത് മുസ്ലിങ്ങളുടെ സാന്നിധ്യമില്ലാത്ത ശിർക്കിന്റെ കരയേൽക്കാത്ത ഒരു ഹജ്ജായിരിക്കണം. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പ്രത്യേകമായി കൽപ്പിച്ചു, എന്തു വേണം, അടുത്ത വർഷം മുതൽ അല്ലാ യഹുജ്ജ ബഅദൽ ആമി മുസ്ലിഖ്, ഈ കൊല്ലത്തിന് ശേഷം ഒരു മുസ്ലിക്കും ഹജ്ജ് ചെയ്യാൻ പാടില്ല. ഏത് വർഷത്തിന് ശേഷം? എത്രാമത്തെ കൊല്ലം അത് പറയണത്? ഒമ്പത്. അപ്പൊ ഈ വർഷത്തോടുകൂടി മുസ്ലിക്കുകളുടെ ഹജ്ജ് നിന്നു. ഇനി മുസ്ലിക്കുകൾ ഹജ്ജിന് വരാൻ പാടില്ല. വലാ യതൂഫ ബിൽ ബൈത്തി ഉരിയാൻ, നഗ്നരായ ആരും കഅബ തവാഫ് ചെയ്യാനും പാടില്ല. ഇത് രണ്ടും മുമ്പുമുണ്ടായിരുന്നു, ഹിജ്റ ഒമ്പതാം വർഷവുമുണ്ട്. കാരണം ആ കൊല്ലം മുശ്രിക്കുകൾ ഹജ്ജിന് വന്നിട്ടുണ്ട്. പിന്നെ കഅബ തവാഫ് ചെയ്യുന്ന ഖുറൈശികളിൽപ്പെട്ട സവർണരായ ആളുകളൊഴിച്ച് മറ്റുള്ള ആളുകൾ നഗ്നരായിട്ടാണ് എന്ത് ചെയ്തിരുന്നത്, ആണും പെണ്ണുമൊക്കെ കഅബ തവാഫ് ചെയ്തിരുന്നത്. ചില ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, നഗ്നരായി സ്ത്രീകൾ കഅബ തവാഫ് ചെയ്യുമ്പോൾ അൽയൗമ യബ്ദു ബഅദുഹു ഔ കുല്ലുഹു, ഇന്ന് ഒരുപക്ഷെ എന്റെ നഗ്നതയുടെ ഗുഹ്യഭാഗത്തിന്റെ മുഴുവനായോ അല്ലെങ്കിൽ അല്പഭാഗമോ വെളിപ്പെട്ടേക്കാം. വമാ യബ്ദു മിൻഹു ഫലാ ഉഹില്ലുഹു, എന്നാൽ അതിൽ നിന്ന് ആരെങ്കിലും കണ്ടുപോയാൽ അത് ഞാൻ അനുവദനീയമാക്കുകയില്ല. എന്നാൽ ഇവിടെ ഹജ്ജിന്റെ സന്ദർഭമായതുകൊണ്ട് പാവം ചെയ്തപ്പോൾ ധരിച്ച വസ്ത്രമുടുത്ത് കഅബ തവാഫ് ചെയ്യാൻ പാടില്ല എന്ന അവരുടെ വിശ്വാസം അനുസരിച്ച്, അതുപോലെ തന്നെ ഖുറൈശികളുടെ ഹുങ്കും, അതുകൊണ്ടാണ് നഗ്നരായി കഅബ തവാഫ് ചെയ്യുന്നത് എന്ന് തവാഫ് തുണിയുടുക്കാതെ തവാഫ് ചെയ്യുമ്പോൾ സ്ത്രീകൾ പാടിയിരുന്നു എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. അപ്പോ ഇത്തരമൊരു സാഹചര്യത്തിൽ ദീൻ പഠിപ്പിക്കാൻ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് വിട്ടുനിന്നു. ഈ രണ്ട് കാരണങ്ങളാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സിദ്ദീഖിനോട് കൽപ്പിച്ചു. അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആളുകൾ ഒരുമിച്ചു കൂടുന്ന സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്തു, ഇത് വിളംബരം ചെയ്തു. വേറെ ഹദീസുകളിൽ കാണാം, അബൂ സിദ്ദീഖിന്റെ നേതൃത്വത്തിലുള്ള സംഘം പോയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകമായി പറഞ്ഞയച്ചു. എന്തിനാ? ഈ കാര്യം വിളിച്ചു പറയാനായിട്ട് മക്കയിൽ പോയി ഹജ്ജിന്റെ സ്ഥലങ്ങളിൽ ഈ രണ്ട് കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കണം. ഏത് രണ്ട് കാര്യം? അടുത്ത വർഷം മുതൽ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്യാൻ പാടില്ല, നഗ്നരായി ആരും കഅബ തവാഫ് ചെയ്യാൻ പാടില്ല. അപ്പൊ അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞേൽപ്പിച്ചതിന് പുറമെ അലി റളിയല്ലാഹു അൻഹുവിനെ രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയച്ചു എന്ന് സ്വഹീഹായ ഹദീസുകളിൽ കാണാം. അപ്പൊ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് നിർബന്ധമായ ഒമ്പതാമത്തെ വർഷം തന്നെ ഹജ്ജ് ചെയ്യാതിരുന്നത്? ഈ കാരണം കൊണ്ടാണ്. അപ്പൊ നബി തൊട്ടടുത്ത വർഷമേ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ഹജ്ജ് ബാധ്യതയെത്തിയ ഒരാൾ എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്തിപ്പിക്കാൻ പറ്റുകയില്ല. ഇനി ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല അദ്ദേഹത്തോടൊരു ചോദ്യം, ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമായാൽ അയാൾ അത് യജിബു അലൽ ഫൗർ, ഉടനെ അത് നിർവഹിക്കേണ്ടതുണ്ടോ, അം അല തറാഹി, അതല്ല പിന്തിപ്പിക്കാൻ പറ്റുമോ? മറുപടി, അൽ ഹജ്ജു യജിബു അലൽ ഫൗർ, ബാധ്യതയെത്തിയ ഒരാൾ ഉടനെ ഹജ്ജ് നിർവഹിക്കൽ അയാൾക്ക് അനിവാര്യമായി തീരുന്നു. ഹാദാ ഹുവ സ്വവാബുൽ ലദീ അലൈഹി ജുംഹൂറു അഹ്ലിൽ ഇൽമി, പണ്ഡിതന്മാരിൽ ഭൂരിപക്ഷം ആളുകൾ സ്വീകരിച്ചിട്ടുള്ള ശരിയായ അഭിപ്രായം അതാകുന്നു. അൽ ഹജ്ജു യജിബുൽ മുബാദറത്തു ബിഹി അലൽ ഫൗർ, ഹജ്ജ് നിർബന്ധമായാൽ അത് നിർവഹിക്കാൻ വേണ്ടി ഉടനെ അയാൾ മുന്നിടൽ നിർബന്ധമായി മാറുന്നു. ഇതാക്കാന കാതിരൻ ബിബദനി ഹീവമാലിഹി, അയാളുടെ ശരീരം കൊണ്ടും സമ്പത്തുകൊണ്ടും അയാൾ കഴിവുറ്റവനാണെങ്കിൽ. എന്നാൽ ഏതെങ്കിലും ഒരു നിലക്ക് ഇപ്പൊ രോഗിയാണ്, അയാൾക്ക് സാമ്പത്തിക ശേഷിയുണ്ട്, ഈ കൊല്ലം പോകാൻ കഴിയില്ല, ശമനമാകും എന്ന് പ്രതീക്ഷിക്കാവുന്ന ഒരു രോഗം അയാൾക്കുണ്ട്, പൈസയുണ്ട്, അയാൾക്ക് വേണമെങ്കിൽ കാത്തു നിൽക്കാം. ഏതുവരെ? അയാളുടെ രോഗം മാറി, അടുത്ത വർഷം എന്റെ പൈസ കൊണ്ട് എനിക്ക് തന്നെ ഹജ്ജിന് പോകാം. ഇനി അതല്ല, ഇക്കൊല്ലം പൈസ അല്ല, ആരോഗ്യമുണ്ട്, അടുത്ത വർഷത്തേക്ക് ഇനി ഒരു പൈസ കിട്ടാനുണ്ട് എങ്കിൽ അയാൾക്ക് അതുവരെ കാത്തു നിൽക്കാം. എന്നാൽ രോഗിയായി കിടക്കുന്ന, ശമനം പ്രതീക്ഷിക്കാത്ത ഒരാൾ, അയാൾക്ക് സാമ്പത്തികമായ ശേഷിയുണ്ട് എങ്കിൽ അയാൾ എന്ത് ചെയ്യണം? കാത്തു നിൽക്കേണ്ടതില്ല, പിന്തിപ്പിക്കാനും പാടില്ല, വേറൊരാളെ പകരം പറഞ്ഞയക്കണം. അപ്പോ ഏത് നിലക്കാണോ ഒരാൾക്ക് ബാധ്യതയുണ്ടാകുന്നത്, അയാൾ ഉടനെ അത് നിർവഹിക്കേണ്ടതുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ, അദ്ദേഹത്തോട് ഇതേ ചോദ്യം ചോദിക്കപ്പെട്ടു. അതിനുള്ള മറുപടി, അസ്സഹീഹു അന്നഹു വാജിബുൻ അലൽ ഫൗർ, ഹജ്ജ് ഉടനെ നിർവഹിക്കണം, നിർവഹിക്കൽ അനിവാര്യമാണ് എന്നതാണ് ശരിയായ അഭിപ്രായം. വഅന്നഹു ലാ യജൂസു ലിൽ ഇൻസാനി അല്ലദീ സ്തതാഅ അൻ യഹജ്ജ ബൈതല്ലാഹിൽ ഹറാം അൻ യുഅഖിറഹു, ഹജ്ജ് നിർവഹിക്കാൻ സാധ്യതയുള്ള ഒരാൾ ഹജ്ജ് നിർവഹിക്കൽ പിന്തിപ്പിക്കൽ ഒരിക്കലും അനുവദനീയമാവുകയില്ല. വഹാക്കദ ജമീഉൽ വാജിബാത്തി ശർഇയ്യ, മതപരമായ എല്ലാ നിർബന്ധ ബാധ്യതകളും അങ്ങനെ തന്നെയാണ്. ഏതല്ലെങ്കിൽ ഇദാലം തുഖയ്യദ് ബിസമനിൻ ഔ സബബ്, ഇനി ഒരു സംഗതി ബാധ്യതയെത്തി, പക്ഷെ അതുമായി ഒരു കാരണമോ കാലമോ അതുമായി ഖൈദ് ഉപാധി വെക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരാൾക്ക് ഹജ്ജിന് ബാധ്യതയെത്തി, പൈസ ഉണ്ട്, ശാരീരികമായ ശേഷിയുണ്ട്, അപ്പം തന്നെ പോണോ? പറ്റുമോ? അവിടെ ഒരു ഖൈദുണ്ട്. എന്താ ഖൈദ്? അൽ ഹജ്ജു അഷ്ഹുറും മഅലൂമാത്ത്, ഹജ്ജ് അറിയപ്പെട്ട മാസങ്ങളിലാണ്. അപ്പൊ ദുൽഖൈദ ദുൽഹിജ്ജ മാസത്തിൽ ഹജ്ജ് ചെയ്യേണ്ടത്. എനിക്കിപ്പം പൈസ ആരോഗ്യമാണ്, ഞാൻ ഇപ്പം പോകാൻ ഉംറക്ക് പോണ മാതിരി ഹജ്ജിന് പോകാൻ പറ്റൂല. അപ്പോ ഉപാധിയുണ്ടെങ്കിൽ ആ ഉപാധി കൂടി പൂർണ്ണമാകുമ്പോൾ പിന്തിപ്പിക്കാതെ അയാൾ ഹജ്ജ് നിർവഹിക്കേണ്ടതുണ്ട്. അപ്പൊ ഈ പറഞ്ഞതിൽ നിന്ന് ഇതിപ്പോ വേറെ ആരോടും ചോദിക്കേണ്ടതൊരു വിഷയമല്ല, അവനവൻ പരിശോധിക്കുക. എനിക്ക് ആരോഗ്യമുണ്ടോ, പോകാനുള്ള സാമ്പത്തികമായ ശേഷിയുണ്ടോ, ഞാൻ എനിക്ക് പോകാൻ സമയമെത്തിയിട്ടുണ്ടോ, പോകാതിരുന്നാൽ ഞാൻ കുറ്റക്കാരനായി മാറുമോ. ഇനി പലപ്പോഴും പലരും പറയാറുള്ള ഒരു കാരണം, കടബാധ്യതയുണ്ട്, അതുകൊണ്ട് എനിക്ക് ഹജ്ജിന് പോകാൻ സമയമായിട്ടില്ല. നമ്മുടെ കടം പരിശോധിച്ചാൽ തിന്നാൻ റേഷം വാങ്ങാൻ പൈസ വാങ്ങിയതിന്റെ കടം കുറവായിരിക്കും അല്ലേ? അത്യാവശ്യം ഒരു വീട്, ഇത് ലക്ഷങ്ങളുടെ വീടല്ല വരണത്, അത്യാവശ്യം ജീവിക്കാൻ പറ്റിയ ഒരു ചെറിയ വീട് ഉണ്ടാക്കാൻ കടം വാങ്ങുന്ന ആളുകൾ അപൂർവമാണ്. എന്നാൽ നമ്മുടെ കടം എന്തിനായിരിക്കും? ലക്ഷങ്ങളുടെ വീടുണ്ടാക്കുന്നു, അതിനുവേണ്ടി കടം വാങ്ങുന്നു. ഇത് ഹജ്ജിൽ നിന്ന് അയാൾക്ക് ഒഴിവ് നൽകുന്ന ഒരു ഇളവായി പരിഗണിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ വാഹനം വാങ്ങി, ഇങ്ങനെ ജീവിതത്തിന്റെ ഭൗതികമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് പണം നമ്മൾ ചെലവാക്കുന്നു, ആ കാരണം പറഞ്ഞ് എനിക്കിപ്പോൾ ഹജ്ജിന് പോകാൻ സമയമായിട്ടില്ല എന്ന് പറയുന്നു, ഒരിക്കലും അതൊരു ന്യായമല്ല. ഇനി മറ്റെന്തെങ്കിലും നിലക്ക് ന്യായമായ കടമുള്ള ഒരാൾ, ആ കടമുണ്ട് എന്നതിന്റെ പേരിൽ ഒരാൾ ഹജ്ജിന് പോകാതിരിക്കണമോ? അല്ലെങ്കിൽ കടമുള്ള ആൾക്ക് ഹജ്ജിന് പോകാൻ പാടില്ലേ? ഈ വിഷയത്തിലും പണ്ഡിതന്മാരുടെ ഫത്വകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹത്തിന്റെ മജ്മൂഉൽ ഫത്താവ റസായിൽ എന്ന ഗ്രന്ഥത്തിൽ 96-ാമത്തെ ചോദ്യത്തിനുള്ള മറുപടിയായി അദ്ദേഹം പറയുന്നത്, അദ്ദൈനു ഇദാ കാന ഹാലൻ ഫൈനഹു മുഖദ്ദമുൻ അലൽ ഹജ്ജ്, കടം ഇപ്പോൾ വീട്ടൽ അനിവാര്യമാണ് എങ്കിൽ അയാൾ എന്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്? കടം വീട്ടാനാണ്, ഹജ്ജിന് പോകാനല്ല. കടം വീട്ടേണ്ട സമയത്തി എങ്കിൽ അയാൾ ആദ്യം കടം വീട്ടണം, എന്നിട്ടും അയാൾക്ക് പോകാൻ ശേഷിയുണ്ടെങ്കിലേ അയാൾ എന്തിനു പോകേണ്ടതുള്ളൂ? ഹജ്ജിന് പോകേണ്ടതുള്ളൂ. അതല്ല, കടം വീട്ടാനേ തന്റെ പൈസയുള്ളൂ എങ്കിൽ അയാൾ കടം വീട്ടുകയാണ് ചെയ്യേണ്ടത്, ഹജ്ജിന് അയാൾ പോകേണ്ടതില്ല. ഇനി അയാളുടെ കയ്യിൽ ഇപ്പോൾ കടം വീട്ടാൻ പൈസയില്ല, അല്ലെങ്കിൽ കടം വീട്ടാനും ഹജ്ജിനും കൂടി പൈസ തികയില്ല, ഏതെങ്കിലും ഒന്നിനുണ്ട്, എന്നാൽ അയാൾക്ക് പോകാൻ പറ്റുമോ? പോകാം. എന്താണെങ്കിൽ അയാളുടെ കടം ആ കടം നൽകിയ ആളോട് ചോദിക്കുക. അയാൾ പറയാണ് നീ ഹജ്ജിന് പോയിക്കോ, പോയി വന്നിട്ട് തന്നാൽ മതി എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? കടമുള്ളപ്പോൾ തന്നെ ഹജ്ജിന് പോകാം. ഇനി അതല്ല, അയാൾ നീണ്ട അവധിയുള്ള കടമാണ്, പിന്നെ കൊടുത്താൽ മതി, അവധി ഇനിയുണ്ട്. അപ്പൊ അയാൾ കണക്കൂട്ടുകയാണ്, എനിക്ക് ഇന്ന പൈസ ഒക്കെ വരാനുണ്ട്, കിട്ടാനുണ്ട്. ആ പൈസ ഇപ്പൊ ഞാൻ ഹജ്ജിന് പോയാൽ ഇന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന പൈസ ഉപയോഗിച്ച് കടം വീട്ടാൻ സാധിക്കും എന്ന് ഒരാൾക്കൊരു ഉറപ്പുണ്ടെങ്കിൽ അയാൾക്കും കടമുള്ളതോടൊപ്പം എന്തിനു പോകാം? ഹജ്ജിന് പോകാം. അപ്പൊ കടം എന്ന് പറയുന്നത് ഒറ്റയടിക്ക് ഹജ്ജിന് തടസ്സമല്ല. അപ്പോൾ വീട്ടേണ്ടുന്ന കടമാണെങ്കിൽ അയാൾ അത് വീട്ടിയതിന് ശേഷമേ ഹജ്ജിന് പോകാൻ പാടുള്ളൂ. ഇതേ വിഷയത്തിൽ ഷെയ്ഖ് ഇബ്നു ബാസിന്റെയും അതുപോലെ തന്നെ ലജ്ന ദായിമയുടെയും ഒക്കെ ഫത്വകൾ നമുക്ക് കാണാൻ സാധിക്കും. ആവർത്തിച്ച് വായിക്കേണ്ടതില്ല. ഇനി ഹജ്ജിന് സാധ്യമാവുക, മനിസ്തതാ അൽ ഹജ്ജ് അല്ലെങ്കിൽ മനിസ്തതാ ഇലൈഹി സബീല എന്നതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് സംശയങ്ങൾ. ഒരു ഹദീഫിൽ മനിസ്തതാ അൽ ഹജ്ജ വലം യഹുജ്ജ, ഹജ്ജിന് പോകാൻ ശേഷിയുണ്ടാവുകയും എന്നിട്ട് ഹജ്ജ് നിർവഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾ, അവൻ ജൂതനോ ക്രിസ്ത്യാനിയോ ആയി മരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഒരു ഹദീസ് കാണാം. ഇതിനെക്കുറിച്ച് ഷെയ്ഖ് സാലിഹ് അൽഉസൈമിനോട് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത്, ഹാദൽ ഹദീസു ഫീ സിഹ്ഹതിഹി നവർ, ഈ ഹദീസ് സ്വഹീഹ് ആണോ എന്നതിൽ ഒരു സംശയമുണ്ട്. ഇത് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി അൽ ജാമിഉൽ സഗീറിൽ ദുർബലമാണ് എന്ന് രേഖപ്പെടുത്തിയ ഹദീസാണ്. അപ്പൊ ഹദീസ് സ്വഹീഹ് അല്ല. എന്നിട്ട് ഷെയ്ഖ് ഉസൈമീൻ പറയാണ്, ഹദീസ് സ്വഹീഹ് ആണെങ്കിൽ തന്നെ ഇതിന്റെ ആശയം എന്താണ്? ഹജ്ജിന് ബാധ്യതയുണ്ടായിട്ടും ഒരാൾ ഹജ്ജിന് പോകാതെ മരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ അവൻ ജൂതനോ അല്ലെങ്കിൽ കാഫിറോ ക്രിസ്ത്യാനിയോ ആയി മരിക്കേണ്ടി വരും എന്നവൻ പേടിക്കണം എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ ഹദീസ് എന്തല്ല, സ്വഹീഹല്ല. ഇനി ഹജ്ജിന് പോകാത്ത, കഴിവുണ്ടായിട്ടും ഹജ്ജിന് പോകാത്ത ഒരാൾ കാഫിറാകുമോ? അപ്പൊ നമ്മുടെ നാട്ടിൽ കഴിവുള്ള ഒരുപാട് ആളുകളുണ്ട് പോകാത്തവർ. അങ്ങനെ പോകാത്ത ഒരുത്തൻ കാഫിറാകുമോ? അതിനും ഷെയ്ഖ് സാലിഹ് അൽഉസൈമിന്റെ മറുപടി ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്താ? നേരത്തെ പറഞ്ഞ സൂറത്ത് ആലു ഇമ്രാനിലെ ഹജ്ജുമായി ബന്ധപ്പെട്ട ആയത്ത് ഇത്, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തതാ ഇലൈഹി സബീല എന്ന ആയത്തിന്റെ അവസാന ഭാഗം എന്താ? വമൻ കഫറ ഫഇന്നല്ലാഹു ഗനിയുൻ അനിൽ ആലമീൻ. ഹജ്ജിനെ കുറിച്ചാണ് പറയണത്. അത് പറഞ്ഞിട്ട് പിന്നെ പറയാൻ, ആരെങ്കിലും കുഫ്ര് പ്രവർത്തിച്ചാൽ അള്ളാഹു ലോകരിൽ നിന്ന് ധന്യനാണ്. ഹജ്ജിന് പോകാത്ത ആളുകളുണ്ടെങ്കിൽ അള്ളാഹുക്ക് ഒരു കുഴപ്പം വരാനില്ല. അള്ളാഹുവിന് എന്തെങ്കിലും കോട്ടം തട്ടും എന്ന് വിചാരിച്ചിട്ട് ഹജ്ജ് ചെയ്യേണ്ടതില്ല എന്നർത്ഥം. അപ്പൊ അവിടെ കഫറ എന്നല്ലേ പ്രയോഗിച്ചത്? അതിന് ഷെയ്ഖ് ഉസൈമീൻ പറയുന്ന മറുപടി, കുഫ്ര് എന്ന വാക്ക് ശിർക്കല്ല, ശിർക്കിന് താഴെയുള്ള പ്രവർത്തനങ്ങൾക്കും കുഫ്ര് എന്ന വാക്ക് ഉപയോഗിക്കപ്പെടും. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ, ഇസ്നതാനി ഫിന്നാസി ഹുമാ ബിഹിം കുഫ്റുൻ, രണ്ട് കാര്യങ്ങൾ മനുഷ്യരിൽ ചില ആളുകളിൽ, ആ രണ്ട് കാര്യങ്ങളുണ്ട്, അതിന്റെ കുഫ്റുണ്ട്. ഒന്നെന്താ? അത്തഅനു ഫിന്നസബ്, ആളുകളുടെ വംശപരമ്പരയെ അധിക്ഷേപിക്കുക, ഇത് കുഫ്റാണ്. വൻ നിയാഹത്തു അലൽ മയ്യിത്ത്, മരിച്ചവർക്ക് വേണ്ടി വിലപിക്കുക, നിയാഹത്ത് നടത്തുക, അതും കുഫ്റാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാൽ ഒരാൾ വേറെ തന്റെ വംശപരമ്പരയെ ആക്ഷേപിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ? ഒരാൾ മരിച്ച ആളെക്കുറിച്ച് നിയാഹത്ത് നടത്തിയാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമോ? എന്നാൽ കുഫ്റുൻ അക്ബറാണോ അല്ലെങ്കിൽ കുഫ്റുൻ ദൂന കുഫ്റാണോ? അല്ല, ഷെയ്ഖ് ഹുസൈമി പറയുന്നത്, ഹുസൈമി മാത്രമല്ല പല പണ്ഡിതന്മാരുണ്ട്, ഇത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫ്റല്ല. അങ്ങനെ ചെയ്ത ഒരാൾ എന്താവൂല, കാഫറാവുകയില്ല. പക്ഷെ അയാളെക്കുറിച്ച് നബി എന്താ ഉപയോഗിച്ചത്? കുഫ്ര് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഇതേപോലെ ഹജ്ജ് ബാധ്യതയെത്തിയിട്ടും ഒരാൾ ഹജ്ജിന് പോകുന്നില്ല എങ്കിൽ, അങ്ങനെ ഒരാൾ മരിച്ചുപോയാൽ അയാളിൽ കുഫ്റുണ്ട് എന്ന് പറയാം, പക്ഷേ അയാൾ എന്തായിട്ടില്ല, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കാഫറായിട്ടില്ല. ഇങ്ങനെ പറയാൻ എന്താണ് തെളിവ്? അതും ഷെയ്ഖ് ഹുസൈമീൻ വിശദീകരിക്കുന്നു. അബ്ദുല്ലാ ഇബ്നു ശഖീഖ് വഹുവ മിൻ കിബാരി താബിഈൻ അൽ മഅറൂഫീൻ, അറിയപ്പെട്ട പ്രധാന സഹാബികളിൽ ഒരാളായ അബ്ദുല്ലാ ഇബ്നു ശഖീഖ് അദ്ദേഹം പറയാണ്, മാ കാന അസ്ഹാബു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യറൗന ശൈഅൻ മിനൽ അഅമാലി തർക്കുഹു കുഫ്റുൻ ഇല്ല സ്വലാ. ഒരാൾ ഏതെങ്കിലും ഒരു കാര്യം ഉപേക്ഷിച്ചാൽ അയാൾ കാഫറാകും എന്ന് നമസ്കാരത്തെക്കുറിച്ചല്ലാതെ നബിയുടെ സഹാബത്ത് അഭിപ്രായപ്പെടാറുണ്ടായിരുന്നില്ല. ഇസ്ലാമിൽ നിർബന്ധമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ നിർബന്ധമായ കാര്യം ഒഴിവാക്കിയാൽ ഒരാൾ കാഫറാകും എന്ന് സഹാബത്ത് പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ്? നമസ്കാരത്തെക്കുറിച്ച് മാത്രമാണ്. നമസ്കാരം ഉപേക്ഷിച്ചവൻ എന്താണ്? കാഫറാണ്. അതിൽ തന്നെ പണ്ട് സലഫി പണ്ഡിതന്മാർക്കിടയിലും തർക്കമുണ്ട്. നമസ്കാരം അംഗീകരിക്കുകയും എന്നിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആളുകളെ പോലെ അലസത കൊണ്ട് ഇടക്കൊക്കെ നിസ്കരിക്കും, ഇടക്ക് നിസ്കരിക്കാതിരിക്കും, അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുമോ, അത് അമലിയായ കുഫ്റാണോ അതല്ല വിശ്വാസപരമായ കുഫ്റാണോ, തർക്കമുള്ള വിഷയമാണ്. ഏതാട്ടെ, അപ്പൊ നമസ്കാരത്തെക്കുറിച്ച് മാത്രമേ ഉപേക്ഷിച്ചാൽ കുഫ്ർ വരികയുള്ളൂ എന്ന് സഹാബത്ത് അഭിപ്രായപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ ഹജ്ജ് ഒരാൾ സാധ്യതയുണ്ടായിട്ടും ഒഴിവാക്കിയാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്ന് അഭിപ്രായപ്പെടാൻ പറ്റുകയില്ല. അതിന്റെ അർത്ഥം ഹജ്ജ് വേണമെങ്കിൽ ചെയ്താൽ മതി എന്നല്ല. ഇയാൾ കാഫറായിട്ടാണോ മരിച്ചു പോവുക, അല്ല മുസ്ലിമായിട്ട് തന്നെയാണോ മരിച്ചു പോവുക, അതിന്റെ ശിക്ഷയാൾ അനുഭവിക്കേണ്ടി വരികയാണോ ഉണ്ടാവുക എന്നതാണ് വിഷയം. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ചർച്ച വരുന്നതിൽ നിന്ന് തന്നെ ഇതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി പോകുന്ന ആളുകൾക്ക് പോകാനുള്ള സാമ്പത്തികമായ ശേഷി ഉണ്ടാകണം എന്ന് പറഞ്ഞു. ശാരീരികമായ ശേഷി എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാനുള്ള കഴിവ്, വാഹനപ്പുറത്തിരിക്കാനുള്ള കഴിവ്, അവിടെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവൊക്കെ. സാമ്പത്തിക ശേഷി എന്ന് പറഞ്ഞാൽ കോടികളുടെ ആസ്തി വേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ് വേണ്ടതുണ്ടോ, എന്താണ് അതുകൊണ്ട് പണ്ഡിതന്മാർ ഉദ്ദേശിച്ചത്? ബഅദ ഖലാഇൽ വാജിബാതി, ഒരാൾക്ക് പോകാനുള്ള സാമ്പത്തികമായ കഴിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ അയാളുടെ വാജിബാത്തുകൾ നിർവഹിച്ചതിന് ശേഷം അയാളുടെ കയ്യിൽ പണമുണ്ടാവുക എന്നാണ്. എന്താണ് വാജിബാത്ത്? ഒന്ന്, അന്നഫഖാത്തു ഖലാഉദ്ദൈൻ, കടം വീട്ട്, കടം ഉണ്ടെങ്കിൽ കടം വീട്ടണം. വല്ല കഫാറത്തും, ചെയ്തുപോയ തിന്മയുടെ തെറ്റിന്റെ കഫാറത്ത് പ്രായശ്ചിത്തം നിർവഹിക്കാനുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള പൈസ കയ്യിൽ ഉണ്ടാകണം. നേർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ ആ നേർച്ച വീട്ടാൻ അയാളുടെ കയ്യിൽ പൈസയുണ്ടാകണം. ഇപ്പൊ സക്കാത്ത്, അതുപോലെ കഫാറ, നെദ്ർ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ കൊടുത്തു വീട്ടണം, എന്നിട്ട് ഒരാളുടെ കയ്യിൽ പൈസയുണ്ടാകണം. പിന്നെയോ, വന്നഫഖാത്തു ശർഇയ്യ, മതപരമായ ചെലവുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന്, അവന്റെ തന്നെ ഭക്ഷണം. രണ്ടാമത്തേത്, അവൻ ഹജ്ജിന് പോയി തിരിച്ചു വരുന്നത് വരെ, കാലാകാലത്തേക്കും അല്ല, പോയി തിരിച്ചു വരുന്നത് വരെ കുടുംബത്തിന് അവൻ ആർക്കൊക്കെ ചെലവിന് കൊടുക്കണമോ അവർക്ക് തിന്നാനുള്ള ഭക്ഷണം ഉണ്ടാകണം, അതിനുള്ള പൈസ ഉണ്ടാകണം. ഇതാണ് മതപരമായ ചെലവ് എന്ന് പറയുന്നത്. പിന്നെ സ്വാഭാവികം നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം താമസിക്കാനുള്ള ഒരു വീട്, അത്യാവശ്യ ചെലവുകൾ. പിന്നെ അൽ ഹവായിജുൽ അസ്ലിയ, അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ. ആ അടിസ്ഥാനപരമായ ആവശ്യം എന്നാൽ ഒരു ചെറിയ വീട്, പിന്നെ വസ്ത്രം, അതിനിടയ്ക്ക് വല്ല അസുഖം ഉണ്ടെങ്കിൽ അതിന് മരുന്ന് വാങ്ങാനുള്ള പൈസ. അതായത് നമ്മൾ സക്കാത്ത് കൊടുക്കാൻ അത്യാവശ്യ ചെലവ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ആ സംഗതികളെക്കാൾ കുറച്ചുകൂടി അപ്പുറത്തേക്ക് വേണ്ടത് എന്താ? പോയി തിരിച്ചു വരുന്നത് വരെ അവന്റെ കുടുംബത്തിന് തിന്നാനുള്ള ഭക്ഷണമോ അതിനുള്ള പൈസയോ ഉണ്ടാകണം. ഇയാൾക്ക് പോയി തിരിച്ചെത്തുന്നത് വരെയുള്ള ചെലവും പൈസയും ഉണ്ടാകണം. ഇതൊക്കെ ഇതെല്ലാം ഉള്ള ഒരാൾ, ഇയാൾക്ക് വേറെ കടങ്ങളില്ല, മറ്റൊരു ബാധ്യതയുമില്ല എങ്കിൽ അയാൾ ഹജ്ജ് നിർവഹിക്കൽ നിർബന്ധമാകുന്നു. ഇന്നിപ്പോ നമ്മൾ നാട്ടുന്ന ഉംറയ്ക്ക് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്. പക്ഷെ ഹജ്ജിന് ലക്ഷങ്ങളുടെ അല്ല കോടികളുടെ ആസ്തികളുള്ള ആളുകളും എന്ത് ചെയ്യാണ്? നേരത്തെ പറഞ്ഞ അത്തറാഹി പിന്തിപ്പിക്കുകയാണ്, പിന്നെ പോകാം, പിന്നെ പോകാം, പിന്നെ പോകാം. അപ്പൊ ചില ആളുകൾക്ക് ഒരു ന്യായം ഉണ്ടാവും. എന്താണ്? ഗവൺമെന്റിൽ അപേക്ഷ കൊടുത്തിട്ട് കിട്ടുന്നില്ല, അത് തട്ടിമുട്ടി ഒപ്പിച്ചു പോകുന്ന ആളുകളുണ്ടാവും, ഓൻകൊണ്ട് അതന്നെ സാധിക്കുള്ളൂ. എന്നാൽ മറ്റ് ഭൗതിക കാര്യങ്ങൾക്ക് സർക്കാരിന്റെ വകുപ്പ് മാത്രം കാത്തു നിൽക്കാതെ ഏറ്റവും മുന്തിയത് വാങ്ങുന്ന ആളുകൾ ഇവിടെ സർക്കാരിന്റെ നോക്കിക്കേണ്ട കാര്യമല്ല. ഞാൻ കൊടുത്തിരുന്നു, കിട്ടായിട്ട് പോകുന്നവരണ്ട, ഓൻ്റെ അടുത്ത് അതിലധികം പൈസ ഉണ്ട്, ഓനതിലധികം കൊടുത്തിട്ട് പോകാം. ശരിയല്ലേ? അതിനർത്ഥം പ്രൈവറ്റ് പോണോലെ പ്രോത്സാഹിപ്പിക്കാന്നല്ല. പ്രൈവറ്റ് പോകുന്നത് കൊണ്ട് ചില തകരാറുകളുണ്ട്, ഗവൺമെന്റ് പോകുമ്പോഴും ചില തകരാറുകൾ ഉണ്ടാകും, അത് വേറെ വിഷയം. അപ്പൊ സഹോദരന്മാരെ, ഈ ഒരു ബാധ്യത എപ്പോൾ എത്തുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നാസർ മദനി അവിടെ കാത്തിട്ടുണ്ട്. ഒറ്റ ഒന്ന് രണ്ട് കാര്യം കൂടി ഇത് മനസ്സിലാക്കാൻ. ഇപ്പൊ ഒരാൾക്ക് വിവാഹപ്രായമെത്തി, ഒരു ചെറുപ്പക്കാരൻ, കല്യാണം കഴിക്കാൻ അവന് മഹർ കൊടുക്കാനും ഒക്കെയുള്ള കഴിവുണ്ട്, ആരോഗ്യമുണ്ട് എങ്കിൽ വിവാഹത്തെയാണോ മുന്തിപ്പിക്കേണ്ടത്? വിവാഹം ചെയ്യാൻ എന്ത് വേണം? മഹർ കൊടുക്കണം. നമ്മുടെ നാട്ടിൽ പിന്നെ അതിന് വലിയ ചെലവ് വരില്ല, കൊടുക്കാത്തതുകൊണ്ട്. കൊടുക്കുന്നത് സംഭാവനയിൽ കൊടുക്കണമല്ലോ, മഹർ സംഭാവനയിൽ കൊടുക്കണം. അപ്പൊ മഹർ കൊടുക്കുമ്പോൾ പൈസ ആവശ്യമാണ്. അപ്പൊ അയാൾ ആദ്യം കല്യാണം കഴിക്കുകയാണോ വേണ്ടത്, അല്ല ഹജ്ജിന് പോവുകയാണോ വേണ്ടത്? ഇതിനൊക്കെ എല്ലാ പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള മറുപടി, ഒരാൾക്ക് ഇപ്പൊ കല്യാണം കഴിക്കണം എന്ന് തോന്നുകയാണ്, ഓന് പിടിച്ചേക്കാൻ പറ്റൂല. അത്രക്ക് അവന്റെ വിവാഹം വൈകാരികമായ ശക്തി ഉണ്ട് എങ്കിൽ, മഹരൊടുക്കാനേ പൈസ ഉള്ളൂ കല്യാണത്തിന് ചെലവിനും എങ്കിൽ അവൻ കല്യാണത്തെയാണ് മുന്തിക്കേണ്ടത്. എന്താക്കണം? ഹജ്ജിന് പിന്നെ പോയാ മതി. ഇനി അതല്ല, ഒരുത്തന് മഹരൊടുക്കാൻ പൈസ ഉണ്ട്, പെണ്ണ് കെട്ടണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ ഇപ്പം തന്നെ കെട്ടണം എന്നൊരു നിർബന്ധ സാഹചര്യം അവന് ലക്ഷ്യമിക്കാൻ പറ്റും, അല്ലെ നോമ്പെടുക്കാം, അങ്ങനൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും, ഹറാമിലേക്ക് പോവുകയില്ല എങ്കിൽ എന്തിനാണ് മുൻഗണന കൊടുക്കേണ്ടത്? ഹജ്ജിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. ഇതൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്ത വിഷയമാണ്. നമ്മള് എല്ലാ ലക്ഷങ്ങളുടെ വാഹനവും വീടും അതും ഇതും പിന്നെ കോമ്പൗണ്ട് വാള് മുറ്റം കട്ടടൽ ഇതൊക്കെ വെച്ചിട്ട് എല്ലാം തീർത്തിട്ട് അവനെയും കുറച്ച് പൈസ ചെലവുണ്ട്, അല്ലെങ്കിൽ കുട്ടീനെ അവിടെ പഠിപ്പിക്കണം ഇവിടെ പഠിപ്പിക്കണം, അതിന് ഇത്ര വായ്പ വാങ്ങിയുണ്ട്, അല്ലെങ്കിൽ ഫീസ് അടക്കാനുണ്ട്, ഇതൊക്കെയാണ് കാരണം പറയാം. ഇതൊന്നുമില്ലാത്ത ആളുകളും എന്ത് ചെയ്യാറില്ല? പോകാറില്ല, അല്ലെങ്കിൽ പിന്തിപ്പിക്കുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി സ്ത്രീകൾക്ക് എപ്പോഴാണ് ഹജ്ജ് നിർബന്ധമാകുന്നത്? സ്ത്രീകൾക്ക് പൈസ ഉണ്ട്, പോകാൻ ആരോഗ്യമുണ്ട്, പക്ഷേ കൂടെ പോരാൻ മഹറമായ ഒരാളില്ല എങ്കിൽ ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന് പോകൽ നിർബന്ധമല്ല. ഇതാണ് പണ്ഡിതന്മാരുടെ ഫത്വയാണ് ഞാൻ പറയുന്നത്. എന്താ കാരണം? മഹറമില്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഹജ്ജ് എന്നല്ല അല്ലാത്ത യാത്രയും പാടില്ല. അതിന് സമയം പറഞ്ഞില്ല, മൂന്ന് അല്ലെങ്കിൽ ഒരു ദിവസത്തെ യാത്രാ ദൂരം എന്നൊക്കെ ഹദീസുകൾ വ്യത്യസ്തമായ റിപ്പോർട്ട് കാണും. അപ്പോ അവര് പോകേണ്ടതില്ല. എന്നാൽ കൂടുതൽ പൈസ ഉണ്ട്, മഹറമായ ഒരാളെ കൂടി കൊണ്ടുപോകാൻ പൈസയുണ്ട് എങ്കിൽ ആ പെണ്ണ് എന്ത് ചെയ്യണം? ഹജ്ജിന് പോകൽ നിർബന്ധമാണ്. ഇനി അതല്ല, മഹറമായ ഒരാൾ അയാളുടെ ചെലവിൽ പോരുന്നുണ്ട്, അയാളുടെ ആ മഹറമായ ആളുടെ കൂടെ എന്ത് ചെയ്യാം? ഈ പെണ്ണിന് പോകാൻ സാമ്പത്തികമായ ശേഷിയുണ്ടെങ്കിൽ ആ പെണ്ണിന് പോകൽ നിർബന്ധമാകും. ചുരുക്കി പറഞ്ഞാൽ മഹറമായ ഒരാളുടെ കൂടെ പോകാൻ കഴിവില്ലാത്ത ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന് പോകൽ നിർബന്ധമല്ല. അത് എപ്പോൾ സാധ്യമാകുന്നുവോ അപ്പോഴേ അവൾ പോകേണ്ടതുള്ളൂ. ഇനി ഇപ്പൊ പുതിയൊരു വിഷയമുണ്ട്. എന്താണ്? 45 വയസ്സിൽ മീതെ പ്രായമുള്ള നാല് സ്ത്രീകൾ ഒരുമിച്ച് പോവുകയാണെങ്കിൽ വേറെ മഹറമില്ലാതെ തന്നെ സൗദി ഗവൺമെന്റ് കൊണ്ടുപോകുന്നു, അനുവാദം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ നമ്മളെ ഗവൺമെന്റ് നമ്മളെ കേന്ദ്രത്തിലുള്ള ആളല്ലേ, മൂപ്പരെ ഔദാര്യമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇത് ഇവിടുത്തെ ഇന്ത്യ ഗവൺമെന്റ് ഔദാര്യമല്ല, സൗദി ഗവൺമെന്റ് വരുത്തിയ നിയമത്തിലുള്ള മാറ്റമാണ്. അങ്ങനെ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ നിന്ന് പോയത് കേരളത്തിൽ നിന്നാണ്. ഇക്കൊല്ലവും 2000-ലധികം 4 ആളടങ്ങുന്ന സ്ത്രീകളുടെ സംഘം 2000-ലധികം ആളുകൾ പോകാൻ അപേക്ഷ കൊടുത്ത് കിട്ടിയിട്ടുണ്ട്. ഒൽക്ക് നറുക്കെടുപ്പില്ലാതെ തന്നെ തെരഞ്ഞെടുത്തു. ഇങ്ങനെ പോകാൻ പറ്റുമല്ലേ? പാടില്ല എന്നതാണ് കാരണം. എന്താ മഹറമുണ്ടോ? ഇല്ല, പാടില്ല എന്നതാണ് പണ്ഡിതന്മാരുടെ ഫത്വകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ചെറിയ ഒരു വിഭാഗം ആളുകൾ മറ്റ് ചില ന്യായങ്ങൾ വെച്ചുകൊണ്ട് നിർഭയമായ ഒരു സംഘത്തിന്റെ കൂടെയോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് തന്നെ നിർഭയമുള്ള സാഹചര്യത്തിലോ പോകാം എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. പക്ഷെ ഭൂരിപക്ഷ സലഫി പണ്ഡിതന്മാരും എന്താ പറയുന്നത്? പോകാൻ പാടില്ല എന്നാൽ. അപ്പൊ നീ ഇങ്ങനെ പോയാൽ, ഇപ്പൊ കഴിഞ്ഞ വർഷം പോയ ഒരു സംഘത്തെക്കുറിച്ച് ഒരാള് എന്നോട് ഈ അടുത്ത ദിവസം പറഞ്ഞു, ഇങ്ങനെ 4 ആളുകൾ കുറെ പെണ്ണുങ്ങൾ പോയ കൂട്ടത്തിൽ 4 ആളുകൾ സംഘം പോയി, ഭാഷ അറിയില്ല, പോയി പരിചയമില്ല, സ്ഥലം അറിയില്ല, ഹജ്ജ് എങ്ങനെ നിർവഹിക്കണം എന്നിങ്ങനെ കേട്ടും വായിച്ചൊക്കെ പഠിച്ചതാണ്, കൃത്യമായ ഒരു വിവരമല്ല. വെപ്രാളത്തിലായി അറഫയിൽ നിന്ന് വഴിതെറ്റിയിട്ട്, അറഫ എന്നല്ല അറഫയിലെത്തുന്നതിന് മുമ്പ് തന്നെ എവിടുന്നോ വഴി അമിനയിൽ നിന്ന് വഴിതെറ്റി, ഓല അറഫയും കണ്ടില്ല, മുസ്ദലിഫയും കണ്ടില്ല, പിന്നെ എവിടുന്നാ കാണുന്നത്? മക്കത്തുനിന്ന് ഓലെത്തിയത് നേരെ മക്കത്തെ കാണും. ഇതൊന്നും കാണാതെ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു, ഇതുണ്ടായ സംഭവം. ഇത്തരം ദുരവസ്ഥ ഇങ്ങനെ പോയാൽ ഉണ്ടാകും. പിന്നെ സൗദി ഗവൺമെന്റ് അങ്ങനെ അനുവാദം കൊടുത്തിട്ടുണ്ട് എന്നതുകൊണ്ട് അത് ഇസ്ലാമിന്റെ നിയമമാണെന്ന് പറയാൻ പറ്റില്ല. ഇനി അവിടെ കിബാറുൽ ഉലമയുടെയും അതുപോലെ തന്നെ ലജ്നാ ദായിമയുടെയും ഒക്കെ ഫത്വയുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് അവിടെ കാര്യങ്ങൾ നടത്തപ്പെടുന്നത് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ വല്ലവരും ഫത്വ കൊടുത്തതായും കണ്ടിട്ടില്ല. ഇനി എന്താ അള്ളാഹു ആയാലും അത് അവർക്ക് വിടുക, ഞാൻ ആ വിഷയത്തിൽ അഭിപ്രായം പറയുന്നില്ല. ഏതായിരുന്നാലും ഓരോരുത്തരും ആലോചിക്കുക, എനിക്ക് ബാധ്യത എത്തിയിട്ടുണ്ടോ ഇല്ലേ, ഉണ്ടെങ്കിൽ പിന്തിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് പോകാൻ ഒരുങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ബാധ്യത ഉടനെ നിർവഹിക്കാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ എനിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതുബ് ഇലൈക്.